സ്തോത്രനും പരിശുദ്ധനുമായിരിക്കും ആദ്യം മുതൽ എന്നേക്ക് തന്നെ. ഞങ്ങളെ അത്യധികമായി സ്നേഹിക്കുന്ന കാരുണ്യവാനായ ദൈവമേ, നല്ലൊരു പകൽക്കാലം ഞങ്ങൾക്കായി ദൈവം നൽകുകയും ഉചിതമായിട്ടത് ഉപയോഗിക്കാനുള്ള ഭാഗ്യവും ആയുസ്സും ബലവും ഞങ്ങൾക്ക് നൽകപ്പെടുകയും ചെയ്തുവല്ലോ. ഞങ്ങളുടെ സഭയും പരിശുദ്ധ പിതാവിനെയും മേലധ്യക്ഷന്മാരെയും ഞങ്ങളുടെ ഭദ്രാസനത്തെയും പ്രത്യേക ഞങ്ങളുടെ MMVS പ്രസ്ഥാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നേതൃത്വം കൊടുക്കുന്ന വൈദികരും ഇതുമായി ബന്ധപ്പെട്ട് നേതൃത്വ നിലയായിരിക്കുന്ന എല്ലാ പ്രിയ സഹോദരിമാരെയും അമ്മമാരെയും ദൈവസന്നിധിയിൽ ഓർക്കുന്നു. കർത്താവ്, ഞങ്ങളിന്നൊരു വേദപാഠ ഭാഗവുമായി ബന്ധപ്പെട്ട് ഈ വർഷത്തെ ഒരു ചിന്താ വിഷയത്തെ പഠിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. നീ വെളിപ്പെടുത്തുന്നതൊക്കെയും നാവിലൂടെ സംസാരിക്കാൻ സംസാരിക്കുന്നവർക്കും സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ ഹൃദയത്തിൽ ഹൃദ്യമായി എഴുതി ചേർക്കുവാൻ കേൾവിക്കാർക്കും ദൈവം നമ്പുരാൻ ഒരുപോലെ കൃപ നൽകണമേ. ഇതുമായിട്ട് എല്ലാ സാങ്കേതിക ക്രമീകരണങ്ങൾ ചെയ്യുന്നവരെയും ദൈവം വാഴ്ത്തണമേ. ഇതിലാദ്യയോടൊപ്പം ദൈവകൃപ ധാരാളമായി ഞങ്ങൾക്ക് അനുഭവിക്കാൻ ശക്തി നൽകണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തന്നെ ആമേൻ.
ഞാൻ ഒരു വാക്കൊന്ന് പറഞ്ഞിട്ട് ചിന്തകൾ തുടങ്ങാം. വളരെ വളരെ സന്തോഷത്തോടാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ് നമ്മൾ നടത്തുന്നത്. നമ്മുടെ ഈ വർഷത്തെ ടീമിനെ കുറിച്ച് ബഹുമാനപ്പെട്ട ഡോക്ടർ ഐസക് പ്രകാശ് അച്ഛന് ഇന്ന് നമ്മളോട് ക്ലാസ് എടുക്കുന്നതാണ്. അച്ഛനെ ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. മൊറട്ടോറിയം ആയുസിന്റെ കഴിഞ്ഞ ആനുവൽ മീറ്റിംഗിൽ വളരെ അനുഗ്രഹകരമായിട്ട് നമ്മളെ ലീഡ് ചെയ്ത അച്ഛനാണ്. ഹുസൻ സെന്റ് പീറ്റേഴ്സ് പള്ളിയുടെ വികാരിയായിട്ട് പ്രവർത്തിക്കുന്നു. ഈ ഭദ്രാസനത്തിൽ വന്നപ്പോൾ മുതൽ അനുഗ്രഹകരമായിട്ടുള്ള നേതൃത്വം പള്ളിക്ക് നടക്കുന്നു. നമ്മുടെ ഭദ്രാസനത്തിലെ തന്നെ വിവിധ കൺവെൻഷൻ യോഗങ്ങളിലും ക്ലാസ്സുകളിലും ഒക്കെ അച്ഛൻ അനുഗ്രഹകരമായിട്ടുള്ള ക്ലാസ്സുകൾ നടത്തി നമ്മളൊക്കെയും ധന്യരാക്കുന്നു. വളരെ ആത്മനിറവുള്ള അച്ഛനാണ്. നല്ല അനുഗ്രഹീതമായിരിക്കുന്ന ഒരു ക്ലാസ് എടുക്കുവാനുള്ള കൊണ്ടും ദൈവം തമ്പുരാൻ അനുഗ്രഹിച്ചിരിക്കുന്ന ഒരു അച്ഛനാണ്. അച്ഛൻ നാട്ടിലായിരുന്നപ്പോൾ മുതൽ എനിക്കറിയാം ഗൾഫ് രാജ്യങ്ങളിലൊക്കെ അച്ഛൻ അനേകം കൺവെൻഷൻ പ്രസംഗങ്ങളിലും ക്ലാസ്സുകളും ഒക്കെ എടുത്തിട്ടുണ്ട്. നമുക്കും അതിനുള്ള ഭാഗ്യം ലഭിച്ചു എന്നുള്ള ഒരു വിഷയമായിട്ട് ഓർക്കുന്നു. അച്ഛൻ്റെ എല്ലാവരുമായിട്ടുള്ള കഴിവുകളും ദൈവം അനുഗ്രഹമായിട്ട് എടുത്ത് ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ഈ ക്ലാസ് നമുക്കറിയാം ബലവാർ പുസ്തകത്തെ കുറിച്ചുള്ളതാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ച 21 അധ്യായം പഠിച്ചു. ഈ വർഷത്തെ തീം റെവലേഷൻ 21:6-7 വാക്യങ്ങളാണ്. നമുക്ക് ഈ വർഷത്തെ തീമിനെ കുറിച്ച് ക്ലാസ് എടുക്കുന്ന എല്ലാ വർഷവും നമ്മൾ എടുക്കുന്നതാണ്. നമുക്ക് പല രീതിയിലുള്ള പ്രസംഗങ്ങളും മത്സരങ്ങളും ഒക്കെ ഉണ്ട്. ഈ തീമിനെ കുറിച്ച് ആഴമായിട്ടുള്ള കാര്യങ്ങൾ ഗ്രഹിക്കാൻ്റെ കൊണ്ടും അച്ഛൻ്റെ ക്ലാസ് നമുക്ക് ഉപകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വന്ന അച്ഛനെ വളരെ സന്തോഷത്തോടെ എല്ലാവരുടെയും പേരിൽ ഞാൻ വിമർശനം പ്രസ്ഥാനത്തിന് ഇന്നത്തെ ക്ലാസ്സിന് വേണ്ടി അച്ഛനെ സ്വാഗതം ചെയ്യുന്നു. അവിടെ ആയത് സംബന്ധിക്കുന്ന എല്ലാവരെയും ദൈവസന്നിധിയിൽ ഓർക്കുന്നു, പ്രാർത്ഥിക്കുന്നു, സന്തോഷത്തോടെ ക്ലാസ്സിന് വേണ്ടി അച്ഛനെ ക്ഷണിക്കുകയും ചെയ്യുന്നു.
താങ്ക് യു. ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഏറ്റവും ആദരണീയനായ ബിന്നി കുരുവിള അച്ഛൻ, ജനറൽ സെക്രട്ടറി പദം അലങ്കരിക്കുന്ന ശാന്തമ്മ ആന്റി, അതോടൊപ്പം ഭദ്രാസന തലത്തിൽ വിവിധ പ്രവർത്തനങ്ങളിലും റീജിയണൽ തലത്തിലും യൂണിറ്റ് തലത്തിലും ഇതിനെ നേതൃത്വം നൽകി നയിച്ചുകൊണ്ടിരിക്കുന്ന വൈദികരും അതോടൊപ്പം MMVS സംഘാംഗങ്ങൾ ഉൾപ്പെടുന്ന ശക്തമായ നേതൃത്വത്തിലെയും ഉൾപ്പെടുന്ന എല്ലാവർക്കും ക്രിസ്തുയേശുവിന്റെ സ്നേഹവന്ദനം. വളരെ ഭാരപ്പെട്ട ഒരു ഉത്തരവാദിത്വം എനിക്ക് പ്രിയപ്പെട്ട ബെന്നിയച്ഛനിലൂടെയും ശാന്തമ്മ ആന്റിയിലൂടെയും ലഭിക്കപ്പെട്ടിരിക്കുകയാണ്. വെളിപാട് പുസ്തകം, നമ്മൾ സാധാരണ ഈ വാക്ക് പറയുന്നത് തന്നെ വെളിപാടെന്നാണ്. അങ്ങനെ ഒരു പുസ്തകം ഇല്ല, വെളിപാട്, വെളിപ്പെടുത്തപ്പെട്ട പുസ്തകം, ദ ബുക്ക് ടു ദ റെവലേഷൻ എന്നൊരു വാക്കാണ് കൃത്യമായിട്ട് ഇതിനെ കുറിച്ച് പറയുന്നത്. വേദപുസ്തകത്തിലെ ഏറ്റവും അവസാനത്തിലൊരു ഗ്രന്ഥമാണ്. പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും കൂടെ ചേർത്ത് പറയുമ്പോൾ അവസാന ഗ്രന്ഥമായി കാണപ്പെടുന്ന ഒരു പുസ്തകമാണ്. 22 അധ്യായമുണ്ട്. ഈ അധ്യായങ്ങൾ നമുക്ക് മനസ്സിലാകത്തക്കതും മനസ്സിലാകാൻ ബുദ്ധിമുട്ടുള്ളതുമായ പ്രധാനപ്പെട്ടതും അപ്രധാനങ്ങളുമായ കഠിനമായ വാക്കുകളൊക്കെ ഉൾപ്പെടുന്ന ഒരു വലിയ സമുദ്രമാണ്. നമുക്ക് ഈ വർഷം പഠിക്കുവാൻ തന്നിരിക്കുന്ന വിഷയം വായിക്കുമ്പോൾ തന്നെ ഒരു 3-4 ദിവസം സംസാരിക്കാനുള്ള ദൈവശാസ്ത്ര ഗ്രന്ഥങ്ങളെ ഉൾപ്പെടുത്താനുള്ള വലിയ വിഷയം 21 അധ്യായത്തിലെ 6-7 വാക്യങ്ങളിലുണ്ട്. തന്നിരിക്കുന്ന വാക്യം മുഴുവൻ മനസ്സിലാക്കണമെങ്കിൽ ആറ് മുതൽ ആറും ഏഴും വാക്യം മുഴുവൻ വായിക്കണം. പിന്നെയും അവൻ എന്നോട് അരുളി ചെയ്തത്, മുമ്പ് നടന്ന എന്തോ സംഭവത്തിന്റെ ബാക്കി ഭാഗമാണ്. പിന്നെയും അവൻ എന്നോട് അരുളി ചെയ്തത്, സംഭവിച്ചു തീർന്നു, ഞാൻ ആൽഫയും ഒമേഗയും ആദിയും അന്തവും ആകുന്നു. ദാഹിക്കുന്നവന് ഞാൻ ജീവനീരുറവയിൽ നിന്ന് സൗജന്യമായി കൊടുക്കും. ജയിക്കുന്നവന് ഇത് അവകാശമായി ലഭിക്കും. ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും. ഈ ഭാഗത്തിലെ അവസാനത്തെ രണ്ട് വാക്കുകളാണ്, വാചകങ്ങളാണ് നമുക്ക് ചിന്തിപ്പാനായി ഈ വർഷം നമുക്ക് ലഭിക്കപ്പെട്ടിരിക്കുന്ന വിഷയം. ഈ ഒരു ദൗത്യ നിർവഹണത്തിന് വേണ്ടി ദൈവം എന്നെ ശക്തനാക്കുവാൻ എല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും പ്രിയപ്പെട്ട ബിന്നി കുരുവളെ അച്ഛന്റെ നേതൃത്വം അനുഗ്രഹീതമായി തുടരട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിച്ചുകൊണ്ടും എനിക്കൊരു അവസരം നൽകി പ്രിയപ്പെട്ട അച്ഛനോടും നന്ദമേഞ്ചിയോടുമുള്ള പ്രത്യേകമായ കൃതജ്ഞത ആമുഖമായിട്ട് രേഖപ്പെടുത്തുകയും ചെയ്തു. വെളിപ്പാട് പുസ്തകം പലപ്പോഴും പ്രസംഗ കലയിൽ പ്രാഗൽഭ്യമുള്ളവർ പോലും മാറ്റിവെക്കുന്നൊരു പുസ്തകമാണ്. എന്നാൽ പെന്തക്കോസ്റ്റൽ സഭകളും സെക്ടേറിയൻസും ഒക്കെ അതിശക്തമായി പ്രസംഗിച്ച് മനുഷ്യ ഹൃദയങ്ങളിൽ ഭീതിയുടെയും ഉത്കണ്ഠയുടെയും നിഴലുകൾ ഭംഗിയായി പ്രദർശിപ്പിക്കുവാൻ അവർ എപ്പോഴും ഉപയോഗിക്കുന്ന പുസ്തകങ്ങളിൽ ഒന്നുകൂടിയാണ് വെളിപ്പാട് പുസ്തകം. ഈ പുസ്തകത്തിലേക്ക് അതിന്റെ വാക്യങ്ങളിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നമുക്കിതിന്റെ ഒരു ആമുഖ പഠനം അത്യാവശ്യമാണ്. പ്രസംഗ കാര്യങ്ങൾക്ക് വേണ്ടിയോ ലേഖന കാര്യങ്ങൾക്ക് വേണ്ടിയോ ഒക്കെ ഈ വർഷം ഉപയോഗിക്കപ്പെടുമ്പോൾ നമ്മൾ ഈ ചിന്തിക്കുന്ന വിഷയം മുഴുവനും കൂടി മറ്റൊരിടത്ത് പ്രസംഗിക്കുക എന്നുള്ളതല്ല ഈ ഉദ്യമം കൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇതിലൂടെ ചില ചിന്തകൾ നിങ്ങൾക്ക് തരികയാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇത് ശ്രദ്ധാപൂർവം കേൾക്കുമ്പോൾ പുതിയ ചിന്തകൾ ദൈവം തമ്പുരാൻ നിങ്ങളുടെ ഹൃദയത്തിൽ നൽകും. അങ്ങനെ അതിന്റെ വ്യാഖ്യാനം അല്ലെങ്കിൽ അങ്ങനെ ഒരു തുടർ പഠനം കൂടി ഉൾപ്പെടുത്തിയിട്ട് വേണം ഈ വിഷയത്തെ സംസാരിക്കുവാൻ എന്ന് വിനീതമായിട്ട് ഞാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് വിഷയത്തിലേക്ക് വരട്ടെ. ഉൽപ്പത്തി പുസ്തകം വേദപുസ്തകത്തിലെ ആരംഭ പുസ്തകം ആയതുപോലെ വെളിപാട് പുസ്തകം വേദപുസ്തകത്തിലെ സമാപന പുസ്തകമാണ്. ഇതിൽ ദൈവിക വീണ്ടെടുപ്പിന്റെ പദ്ധതികൾ പ്രപഞ്ചത്തിൽ എങ്ങനെ ഉരുവാക്കപ്പെട്ടു എന്നുള്ളത് ഉൽപ്പത്തി പറയുമ്പോൾ ഇനി നടക്കുവാനിരിക്കുന്ന സംഭവങ്ങളുടെ ഒരു ആമുഖം കൃത്യമായി പ്രഖ്യാപിക്കുന്ന ഒരു പുസ്തകമാണ് ഈ വെളിപാട് പുസ്തകം. ഇത് എന്തിനു വേണ്ടി എഴുതപ്പെട്ടു എന്ന് ചരിത്രകാരന്മാർ പഠിച്ചപ്പോൾ മനസ്സിലാക്കപ്പെടുന്നത് ക്രിസ്തുവിന്റെ വ്യക്തിത്വം പൂർണമായും വെളിപ്പെടുത്തുക, വിശ്വാസികൾക്ക് മറ്റൊരു ലോകമുണ്ടെന്ന് അവരെ മുന്നറിയിപ്പോടുകൂടി അറിയിക്കുക, ഈ വീക്ഷണമാണ് പത്മോസ് ദ്വീപിൽ ആത്മവിവശതയിലായിരുന്നുകൊണ്ട് ഈ ലേഖനം അല്ലെങ്കിൽ ഈ പുസ്തകം എഴുതുവാൻ വലിയവനായ ദൈവം യോഹന്നാനെ പ്രേരിപ്പിച്ചത്. ഇതിന്റെ രചയിതാവിനെ കുറിച്ച് നമുക്ക് മുന്നമേ കേട്ട് പരിചയമുണ്ട്. പുതിയ നിയമ പുസ്തകത്തിൽ ഏറ്റവും കൂടുതൽ പുസ്തകം എഴുതിയത് വിശുദ്ധനായ പൗലോസ്, പ്രജാതിക്കാരുടെ അപ്പോസ്തലനെന്ന് അറിയപ്പെടുന്ന വിശുദ്ധനായ പൗലോസ് ആണെങ്കിൽ അതിന് തൊട്ട് താഴെ നിൽക്കുന്ന പദവി ലഭിക്കപ്പെട്ട മനുഷ്യൻ അല്ലെങ്കിൽ ശിഷ്യൻ, ശിഷ്യത്വ പദവിയിൽ ഏറ്റവും പ്രായം കുറഞ്ഞ യോഹന്നാൻ എന്ന് പറയുന്ന സ്ലീഹായിക്ക് ലഭിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഇതെന്ന് എഴുതി എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ഓർത്തഡോക്സ് സ്റ്റഡി ബൈബിളിലും മറ്റ് മലയാള പരിഭാഷകളിലും ഒക്കെ ഏകദേശ കണക്കുകളാണ് വെളിപ്പെടുത്തുന്നതെങ്കിലും കൃത്യമായി ഒരു വർഷം പറയുന്നതിനേക്കാൾ AD 90-നും 95-നും ഇടയ്ക്ക് പത്മോസ് ദ്വീപിൽ വെച്ച് ഈ പുസ്തകം എഴുതപ്പെട്ടു എന്നാണ് പരക്കെ വിശ്വസിക്കപ്പെടുന്നത്. അതോടൊപ്പം തന്നെ ഇതിന്റെ പശ്ചാത്തലം എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സ്ഥലത്ത് വെച്ചൊരു പുസ്തകം എഴുതപ്പെട്ടത്? കാരണം വേദപുസ്തകത്തിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന കാര്യങ്ങളൊന്നും ചരിത്രവുമായി ബന്ധപ്പെട്ട് ഈ പുസ്തകം രചിക്കുന്നതിന് മുമ്പ് അവിടെ ഉണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നില്ല. ഡൊമേഷ്യൻ ചക്രവർത്തിയുടെ കീഴിൽ അതായത് AD 90-നും 95-നും ഇടയ്ക്ക് പീഡനം അനുഭവിച്ചുകൊണ്ടിരുന്ന ആസ്യയിലെ 7 സഭകൾക്കാണ് യോഹന്നാൻ ഈ പുസ്തകം എഴുതുന്നത്. ആസ്യയിൽ നിന്നും വിദൂരത്തിലായിരുന്ന പത്മോസ് ദ്വീപിലേക്ക് റോമൻ അധികാരികൾ യോഹന്നാനെ നാട് കടത്തുകയായിരുന്നു. കാരണം ക്രിസ്തുവിനെ തള്ളി പറയാനിടും. ക്രിസ്തുവിന്റെ മനുഷ്യാവതാരത്തിന് ദൃക്സാക്ഷിയായിരുന്ന യോഹന്നാൻ ഇപ്പോൾ മഹത്വീകരിക്കപ്പെട്ട ക്രിസ്തുവിനെ തന്റെ ദർശനത്തിലൂടെ വീണ്ടും കാണുവാൻ പത്മോസ് ദ്വീപിൽ ഒരു അവസരം കിട്ടുകയാണ്. ക്രൂര മൃഗങ്ങൾ മാത്രം പാർക്കുന്ന പത്മോസ് ദ്വീപിൽ ഒരു മനുഷ്യന് വസിക്കുക എന്നുള്ളത് അപ്രാപ്യമായ കാര്യമെങ്കിൽ ശദ്രക്കിനെയും മേശക്കിനെയും അബേദ്നെഗോവിനെയും വഴിനടത്തിയ ദൈവത്തിന്റെ അതേ ആത്മാവ് യോഹന്നാനെ പരിപാലിക്കുവാൻ അവിടെ ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല, നാടു കടത്തിയവരെ ശപിക്കുന്നതിനും കഴിക്കുന്നതിനും പകരം ജീവിക്കാൻ അവസരം നൽകിയ ദൈവത്തിന് നന്ദി പറയുന്ന ഒരു യോഹന്നാനെയാണ് ഈ പുസ്തകത്തിലൂടെ നമ്മൾ പഠിക്കുന്നതും മനസ്സിലാക്കുന്നത്. പ്രധാനമായി രണ്ട് വ്യക്തികളെയാണ് ഈ പുസ്തകത്തിലൂടെ പരിചയപ്പെടുന്നത്. ഒത്തിരി വാക്കുകളും അക്കങ്ങളും ഒക്കെ പഠിക്കുന്നുണ്ടെങ്കിലും രണ്ട് വ്യക്തികൾ, ഒന്ന് എഴുത്തുകാരനായ യോഹന്നാൻ, രണ്ട് ആരെയാണോ ഈ പുസ്തകത്തിലൂടെ പഠിപ്പിക്കുവാനും അവതരിപ്പിക്കുവാനും ഉദ്ദേശിക്കുന്നത് ക്രിസ്തു എന്ന രക്ഷകൻ, ഈ രണ്ട് പേരെ കുറിച്ചാണ് ഈ പുസ്തകത്തിലുടനീളം പരാമർശിക്കുന്നത്. പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ ഏതൊക്കെയാണ് ഇതിൽ പ്രതിപാദിക്കുന്നതെന്ന് ചോദിച്ചാൽ പത്മോസ് ദ്വീപിൽ വെച്ചാണ് ഇത് എഴുതപ്പെട്ടത്, അതുകൊണ്ട് അതിന് കൃത്യമായ പ്രസക്തിയുണ്ട്. ആസിയയിലെ ഏഴ് സഭകൾ, ആ ഏഴ് സഭകൾക്ക് വേണ്ടിയാണ് ഇത് എഴുതപ്പെടുന്നത്. എന്നാൽ ഇനി കാണാനുള്ള മറ്റൊരു ലോകം, ഒരു പ്രത്യാശയുടെ ഭാഗമായി നമ്മൾ വിശ്വാസ പ്രമാണത്തിന്റെ അവസാന ഖണ്ഡികയിൽ പറയുന്ന മരിച്ചുപോയവരുടെ ഉയർപ്പിന് വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനും വേണ്ടി, ആ പുതിയ ജീവൻ ലഭിക്കുന്ന റിറ്റേണൽ ലൈഫ് ലഭിക്കുന്ന ഒരു സ്ഥലത്തെ കുറിച്ച് ഈ പുസ്തകം ഉടനീളം വെളിപ്പെടുത്തുകയാണ്, പുതിയ എരിശലേ. ഈ പുസ്തകത്തിന് ഒരു പ്രത്യേകതയുണ്ട്. പ്രതീകാത്മകമായ രൂപത്തിലുള്ള ഒരു പ്രവചന ഗ്രന്ഥമാണ് ഈ പുസ്തകം. ഈ പുസ്തകത്തിന്റെ ആദ്യ ഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് ഈ പുസ്തകത്തിലെ തലക്കെട്ടുകളുടെ മൂന്നായിട്ട് വേണമെങ്കിൽ പിതാക്കന്മാർ അല്ലെങ്കിൽ പണ്ടേ ഇത് വായിച്ച് പഠിച്ച വിശുദ്ധന്മാർ രചിച്ചു വെച്ച കൂട്ടത്തിൽ ഒന്നാം അധ്യായം യോഹന്നാൻ നേരിട്ട് കണ്ട ചില കാര്യങ്ങളും, രണ്ടും മൂന്നും അധ്യായം ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന കാര്യങ്ങളും, മൂന്നാമത്തെ ഭാഗമായ അധ്യായം 4 മുതൽ 22 വരെ വായിക്കുമ്പോൾ ഇനി സംഭവിക്കുവാനിരിക്കുന്ന കാര്യങ്ങളും ചേർക്കപ്പെട്ടതാണ്. അങ്ങനെ മൂന്ന് ഭാഗങ്ങളായിട്ട് വേണമെങ്കിൽ ഇതിനെ തിരിക്കാം. അത് ഓരോരുത്തരുടെ ചിന്താഗതിക്കനുസരിച്ച് വ്യത്യസ്തമായി ചില പുസ്തകങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. എന്നാൽ അധ്യായം 19 മുതൽ 22 വരെയാണ് ഈ പുസ്തകത്തിലെ ഏറ്റവും മർമ്മപ്രധാനമായ അധ്യായങ്ങൾ എന്ന് എല്ലാ പിതാക്കന്മാരും പണ്ട് കാലം മുതലേ സമ്മതിക്കുന്നുണ്ട്. ഈ അധ്യായങ്ങളിൽ ലോക അവസാന ദിനങ്ങളെയും നിശ്ചയതയെയും സംബന്ധിച്ച ദൈവിക പദ്ധതി വ്യക്തമായ ഭാഷയിൽ ആലേഖനം ചെയ്തിട്ടുണ്ട്. ഇത് പഠിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നവർക്ക് ദൈവം തമ്പുരാൻ അനുഗ്രഹം നൽകും. ഇത് പ്രാപിക്കാതിരിക്കുന്നവർക്ക് രണ്ടാമതൊരു മരണം കൂടി അനുഭവിക്കേണ്ടി വരും. ജീവന്റെ പുസ്തകത്തിലുള്ളവർക്ക് രണ്ടാം മരണത്തിന്റെ ആവശ്യമില്ല. ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെടാത്തവർക്ക് രണ്ടാമതൊരു മരണം കൂടി ഉണ്ടായി വരും. ഈ ചിന്തകളാണ് മർമ്മപ്രധാനമായിട്ട് ഈ പുസ്തകത്തിൽ പഠിപ്പിക്കുന്നത്. ഇനി ഈ അധ്യായത്തിലേക്ക് തന്നെ നമുക്കൊന്ന് കടന്നു ചെല്ലാം. ഇപ്പോൾ പറഞ്ഞതൊക്കെ ഇതിന്റെ ഒരു ആമുഖവും പശ്ചാത്തലവും മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ഒരു അവതരണമാണ് നടത്തപ്പെട്ടത്. 21-ാം അധ്യായത്തിന് മുമ്പ് 20-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകവും തുറന്നു. പുസ്തകങ്ങൾ എഴുതിയിരുന്നതിനൊത്തവണ്ണം മരിച്ചവർക്ക് അവരുടെ പ്രവർത്തികൾക്ക് ന്യായവിധിയുണ്ടായി. അതിനുശേഷം 21-ാം അധ്യായം മുതൽ പറയുന്നത്, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം, അവൻ അവരോടുകൂടെ വസിക്കും, അവർ അവന്റെ ജനമായിരിക്കും, ദൈവം താൻ അവരുടെ ദൈവമായി അവരോടുകൂടെ ഇരിക്കും. ഇതൊക്കെ പറഞ്ഞതിന് ശേഷമാണ് പ്രധാനമായി നമ്മുടെ വിഷയത്തിലേക്ക് കയറുന്നത്. അതിനകത്ത് ഞാൻ ആൽഫയും ഒമേഗയും ആദിയും അന്തവും ആകുന്നു. ഒരു കാര്യം, ദാഹിക്കുന്നവന് ഞാൻ നീരുറവയിൽ നിന്ന് സൗജന്യമായി കൊടുക്കും. രണ്ടാമത്തെ കാര്യം, മൂന്ന്, ജയിക്കുന്നവന് ഇത് അവകാശമായി ലഭിക്കും. 4, ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനും ആയിരിക്കും. അപ്പോ ഈ വാക്യം മാത്രം എടുത്ത് ഒരു പ്രസംഗം നടത്തുക, പഠനത്തിന് വേണ്ടി വെക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രയാസമേറിയ കാര്യമാണ്. ഞാൻ ആമുഖമായിട്ട് ഓർമ്മിപ്പിച്ചു, ഇതിന്റെ പശ്ചാത്തലത്തിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട്. ആ വിഷയ പഠനത്തോടുകൂടി വേണം നമ്മൾ ഈ കാര്യത്തെ കാണും. ഇനി നമുക്ക് ഇതിന്റെ പ്രധാനപ്പെട്ട ആശയത്തിലേക്ക് കടക്കുമ്പോൾ ഞാൻ ആദ്യം സൂചിപ്പിച്ചു, ദ എറ്റേണൽ കിങ്ഡം ആൻഡ് എറ്റേണൽ ലൈഫ്, അത് ഉണ്ട് എന്ന് വേദപുസ്തകത്തിൽ ശക്തമായി ആഗ്രഹിക്കുകയും പ്രതിപാദിക്കുകയും ചെയ്യുന്ന മൂന്ന് പുസ്തകങ്ങൾ, ഒന്ന് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം, 2 എസ്എസ്എലിന്റെ പുസ്തകം, 3 വെളിപ്പാട് പുസ്തകം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 1 മുതൽ 8 വരെ വായിച്ചാലും, എസ്എസ്എൽ പ്രവാചകന്റെ പുസ്തകം ഒന്നാം അധ്യായം 1 മുതൽ 28 വരെ വായിച്ചാലും, വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം 1 മുതൽ 22 വരെ, അല്ലെങ്കിൽ ആ അധ്യായം പൂർണ്ണമായിട്ട് വായിക്കുമ്പോഴും പൂർണ്ണമായി തെളിഞ്ഞു നിൽക്കുന്ന ഒരേ ഒരു വിഷയം, ദേർ ഈസ് എ ലൈഫ് ആഫ്റ്റർ ഡെത്ത്. മരണത്തിന് ശേഷം നമുക്കൊരു ജീവിതമുണ്ട്. ആ ജീവിതം, അത് നമുക്ക് ദൈവത്തോടു കൂടിയുള്ള വാസം ഒരുക്കും. ഈ പുസ്തകത്തെ കുറിച്ച് പിതാക്കന്മാർ പറഞ്ഞ മറ്റൊരു കാര്യം, ഈ ക്രിസ്ത്യാനി കിങ്ഡത്തെ നമ്മൾ പരിചയപ്പെടുത്താൻ വേണ്ടി അവരുപയോഗിച്ചിരിക്കുന്ന ഒരു മെത്തഡോളജി ഇങ്ങനെയാണ്: ദ അബണ്ടൻസ് ഓഫ് മിസ്റ്റിക്കൽ അപ്പോക്കലിപ്റ്റിക് ഇമേജറി. അതിനകത്ത് 3 പ്രധാനപ്പെട്ട വാക്കുണ്ട്: ദ മിസ്റ്റിക്കൽ, അപ്പോക്കലിപ്റ്റിക് ആൻഡ് ഇമേജറി. മിസ്റ്റിക്കൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇറ്റ് ഈസ് കണക്റ്റഡ് വിത്ത് മിസ്റ്ററി ഇൻ ദ വേൾഡ് ഓഫ് സ്പിരിച്വാലിറ്റി. ആധ്യാത്മിക തലങ്ങളിൽ നമ്മുടെ ബുദ്ധി കൊണ്ടും യുക്തി കൊണ്ടും മനസ്സിലാക്കുന്നതിനപ്പുറമായി ഭക്തി കൊണ്ടും വിശ്വാസം കൊണ്ടും മനസ്സിലാക്കുന്ന ഏറെ കാര്യങ്ങൾ ഈ പുസ്തകത്തിലുണ്ട്. 2, ദ അപ്പോക്കലിപ്റ്റിക്, ദാറ്റ് മീൻസ് ഡിസ്ക്ലോഷർ ഓഫ് നോളജ്, അറിവിനെ വെളിപ്പെടുത്തി തരുന്ന അവസ്ഥ, അതാണ് അപ്പോക്കലിപ്റ്റിക്. 3, ഇമേജറി എന്ന് പറഞ്ഞാൽ സംതിങ് കണക്റ്റഡ് വിത്ത് ഇമേജസ് ആൻഡ് നമ്പർ. നമുക്ക് മനസ്സിലാകുന്ന രീതിയിലും മനസ്സിലാകാൻ ബുദ്ധിമുട്ടുള്ള രീതിയിലും പല ഇമേജുകൾ ഇതിനകത്ത് പ്രതിപാദിക്കുന്നു. ഇങ്ങനെ ഒരാശയം കൂടി അതിനോട് കൂട്ടിച്ചേർത്ത് വെച്ചാൽ ഇനി പറയാൻ പോകുന്നത്, ദ എക്സ്റ്റേണൽ കിങ്ഡം എന്നൊരു കൺസെപ്റ്റിനെ വേദപുസ്തകത്തിൽ എങ്ങനെയാണ് പൊതുവെ പറയുന്നത്. 1, സെയിൻസ് വിത്ത് ഗോഡ് ആർ ഇൻ ആക്റ്റീവ് കണക്ഷൻ ടു ഫുൾഫിൽ ദ ഗോഡ് പ്ലാൻ. ദൈവത്തിന്റെ പദ്ധതി ഈ ലോകത്ത് പൂർത്തീകരിക്കുവാൻ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു വലിയ സമൂഹം സ്വർഗത്തിലുണ്ട്. അവരെ നമ്മൾ വിളിക്കുന്ന 2 പേരുകളുണ്ട്: 1, മാലാഖമാരെന്നും വിശുദ്ധന്മാരോടും വിശുദ്ധന്മാർ എന്നൊരു ഗണവും. അതോടൊപ്പം തന്നെ പത്രോസ് ലീഹായുടെ ഭാഷയിൽ തന്റെ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്, നമ്മളൊരു രാജകീയ പുരോഹിത വർഗമാണ്. ഏദന്റെ പ്രതീക്ഷയിൽ പുറത്താക്കപ്പെട്ട മനുഷ്യനെ ക്രിസ്തുവിന്റെ മനുഷ്യാവതാരം കൊണ്ടും ക്രൂശാരോഹണം കൊണ്ടും വീണ്ടെടുക്കുമ്പോൾ ആ വീണ്ടെടുപ്പിന്റെ പരിപൂർണത ലഭിക്കപ്പെടുന്ന സ്ഥലമാണ് ദ കിങ്ഡം, ദൈവത്തോടുകൂടെയുള്ള ഒരു രാജകീയ പുരോഹിത വർഗത്തിന്റെ വാസം. ഈ ഒരു വിഷയമാണ് ഒന്നാമതായിട്ട് എറ്റേണൽ കിങ്ഡം എന്നൊരു വാക്കുകൊണ്ട് പിതാക്കന്മാർ വേദപുസ്തകത്തിലൂടെ പഠിപ്പിക്കുന്നത്. 2, വി എക്സ്പീരിയൻസ് എ ഫോർടേസ്റ്റ് ഓഫ് ദ കിങ്ഡം. ഈ ലോകത്തായിരിക്കുമ്പോൾ വിശുദ്ധ വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിലും കൂദാശകളുടെ അടിസ്ഥാനത്തിലും പ്രത്യേകിച്ച് സഭാജീവിതത്തിൽ നമ്മൾ നിത്യതയിൽ പ്രാപിക്കുവാനുള്ള ഒരു വലിയ ജീവിതത്തിന്റെ തുടക്കം ഇവിടെ വെച്ച് അതിന്റെ സാമ്പിൾ നമുക്ക് ലഭിക്കപ്പെടുന്ന സ്ഥലമാണ് യഥാർത്ഥത്തിൽ ദേവാലയം. നമ്മൾ വേദപുസ്തകം വായിക്കുമ്പോൾ ജനിസിസ് ചാപ്റ്റർ 1 തുടങ്ങുന്നത് എങ്ങനെയാണ്? ഗോഡ് ക്രിയേറ്റഡ് ഹെവൻ ആൻഡ് എർത്ത്. അപ്പൊ ആദ്യം സൃഷ്ടിച്ചത് ഹെവൻ, ആകാശം, പിന്നീട് സൃഷ്ടിച്ചത് ഭൂമി. നമ്മളിപ്പോ ഇരിക്കുന്നത് ഭൂമിയിൽ. അപ്പൊ ഈ ഭൂമി ഇത്രയും സുന്ദരമാണെന്ന് നമ്മുടെ ഇന്ദ്രിയങ്ങൾ നമ്മളെ എന്നും തോന്നിപ്പിക്കുക. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും കാഴ്ചകൾ കാണാനും വീണ്ടും വീണ്ടും സ്ഥലങ്ങൾ സന്ദർശിക്കാനും വീണ്ടും വീണ്ടും നമ്മുടെ ഇന്ദ്രിയങ്ങളെ, മനസ്സിനെയും ശരീരത്തെയും തൃപ്തിപ്പെടുത്താൻ ഒത്തിരി ഡിമാൻഡ്സിന് വേണ്ടി നമ്മൾ ഇങ്ങനെ പരക്കം പായുക. അതുപോലെ തന്നെ നമ്മുടെ ആധ്യാത്മിക ലോകത്തിനും ഒരു ഡിമാൻഡുണ്ട്. ആ ഡിമാൻഡുകൾ എന്തൊക്കെയാണെന്ന് വളരെ വ്യക്തമായി നമസ്കാരത്തിലൂടെ അല്ലെങ്കിൽ വിശുദ്ധ കുർബാന പരസ്യമായി ആരംഭിച്ച് അവസാനിപ്പിക്കുന്ന സമയം വരെ നിരന്തരമായി ക്രിസ്തുവിന്റെ ജീവിതത്തിന്റെ വിവിധ ഭാവങ്ങളെ വെളിപ്പെടുത്തി തന്ന് ഈ ഒരു അനുഭവം മറ്റൊരു ലോകത്ത് ക്രിസ്തുവിനോട് കൂടി നമുക്കുണ്ട് എന്ന് പഠിപ്പിക്കുന്ന ഒരു തലക്കെട്ടാണ് എറ്റേണൽ കിങ്ഡം എന്നൊരാശയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വീണ്ടും 3-ാമത് ചിന്തിക്കുമ്പോൾ, ദ നോളജ് ഓഫ് ദ കിങ്ഡം മോട്ടിവേറ്റ് അസ് ടു ലീവ് ഇൻ കംപ്ലീറ്റ് ഡിവോഷൻ ടു ക്രൈസ്റ്റ്. ഈ വിഷയം പരിശുദ്ധനായ പൗലോസ് ലീഹ കൃത്യമായിട്ട് പറയുന്നുമുണ്ട്. സ്വർഗരാജ്യത്തെ കുറിച്ചുള്ള അറിവ് നമുക്ക് ഉണ്ടായെങ്കിൽ മാത്രമേ ക്രിസ്തുവിനോടുകൂടി സന്തോഷപൂർവ്വം നമ്മുടെ ജീവിതക്രമത്തിൽ നമുക്ക് പങ്കെടുക്കാൻ പറ്റൂ. നമ്മൾ പൂർണ്ണ സമയത്തും ക്രിസ്തുവിനോടുകൂടെ ആണോ എന്ന് ചോദിച്ചാൽ, ദേവാലയത്തിൽ വെച്ച് നമ്മൾ ക്രിസ്തുവിനെ കാണും, പ്രാർത്ഥനയുടെ നിമിഷങ്ങളിൽ ക്രിസ്തുവിനെ കാണും, കൂദാശകള് ക്രിസ്തുവിന്റെ സാന്നിധ്യം ആവശ്യമുണ്ട്, രോഗം വരുമ്പോൾ ആവശ്യമുണ്ട്, ജോലിക്ക് വേണ്ടി ക്രിസ്തുവിനെ ആവശ്യമുണ്ട്. പക്ഷെ അത് കഴിയുമ്പോൾ ക്രിസ്തുവിന്റെ സാന്നിധ്യം ഒരു നിഴൽ പോലെ ക്രിസ്തു നമ്മളെ പിന്തുടരാൻ ആഗ്രഹിച്ചാൽ പോലും ക്രിസ്തുവിനെ ആ നിഴലിൽ നിന്ന് മാറ്റി വെക്കുന്ന അനുഭവങ്ങൾ എല്ലാവരുടെയും വ്യക്തി ജീവിതത്തിൽ ചിലപ്പോഴെങ്കിലും കണ്ടേക്കാം. അപ്പൊ ഈ മൂന്ന് ആശയങ്ങളെ നിലനിർത്തിക്കൊണ്ട് പറയുന്ന കാര്യങ്ങളാണ് ഞാൻ ഇടയ്ക്ക് വെച്ച് പറഞ്ഞത്. ആൽഫ ആൻഡ് ഒമേഗ, ദ ബിഗിനിങ് ആൻഡ് ദ എൻഡ്, ഫ്രീ ഫൗണ്ടൻ ഓഫ് വാട്ടർ ഓഫ് ലൈഫ്, ഹി ഹു ഓവർകംസ് ഷാൽ ഇൻഹെറിറ്റ് ഓൾ തിങ്സ്. അതോടൊപ്പം തന്നെ അഞ്ചാമതായിട്ട് ദ പ്രോമിസ് ഓഫ് ഗോഡ്. ഈ അഞ്ച് കാര്യങ്ങളെ ഞാൻ പെട്ടെന്ന് ഓരോ വാക്കിലൊക്കെ പറയാനായിട്ട് ശ്രമിക്കുകയാണ്. നമ്മുടെ സമയം പകുതിയോളം കഴിഞ്ഞു. തുടർന്നുള്ള സമയം ഈ വിഷയത്തെ തന്നെ ഒന്ന് അനലൈസ് ചെയ്യുകയാണ്. ആൽഫ ആൻഡ് ഒമേഗ എന്നൊരു വാക്ക് കേൾക്കുമ്പോൾ നമുക്ക് രണ്ട് നല്ല വാക്കുകളായിട്ട് തോന്നിയേക്കാം. എന്തുകൊണ്ടാണ് അവൻ വീണ്ടും അപ്രകാരം പറയാൻ കാര്യം? ദൈവപുസ്തകത്തിൽ പറയുന്നത് പിന്നെയും അവൻ എന്നോട് അരുളി ചെയ്തത്. തുടർച്ചയായി അരുളി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുടെ അടുത്ത ചാപ്റ്ററിലേക്ക് അല്ലെങ്കിൽ അടുത്തൊരു ഖണ്ഡികയിലേക്ക് വെളിപ്പെടുത്തൽ തുടരുമ്പോൾ ദൈവം വെളിപ്പെടുത്തുന്ന ഒരു കാര്യമാണ്, ഞാൻ ആൽഫയും ഒമേഗയുമാകുന്നു. ഗ്രീക്ക് ഭാഷയിൽ 24 അക്ഷര ക്രമങ്ങളുണ്ട്. അതൊരു പുരാതന ഭാഷയാണ്, ദൈവഭാഷയാണ്, ആ തത്വശാസ്ത്രങ്ങളുടെ ഭാഷയാണ്. ഈ ഭാഷയുടെ ആദ്യ അക്ഷരവും അവസാന അക്ഷരവും ചേർത്ത് പറയുന്നു, ഞാൻ ആൽഫയും ഒമേഗയും ആണ്. അതിനെക്കുറിച്ച് ധാരാളം വ്യാഖ്യാനങ്ങളുണ്ട്. അതായത് സർവ അറിവുകളുടെയും, അതല്ലെങ്കിൽ ഈ അക്ഷരമാല അല്ലെങ്കിൽ അക്ഷരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഏതൊക്കെ വാക്കുകൾ ഉണ്ടായിട്ടുണ്ടോ, ഏതൊക്കെ വാചകങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, ഏതൊക്കെ സ്ഥലപ്പേരും നാമങ്ങളും ഉണ്ടായിട്ടുണ്ടോ, അതെല്ലാം ദൈവത്തിന്റെ സൃഷ്ടിയാൽ ആണ്, അത് ഞാനാണ്. അപ്പോൾ സമസ്ത സൃഷ്ടികളിലും ജീവൻ ഉള്ളതും ജീവനില്ലാത്തതുമായ സകല കാര്യങ്ങളിലും ദൈവത്തിന്റെ പദ്ധതിയുടെ ഒരു പൂർത്തീകരണം ഉണ്ട് എന്ന് വെളിപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ ആൽഫയും ഒമേഗയും ആകുന്നു. രണ്ടാമത് പറഞ്ഞു, ഐ ആം ദ ബിഗിനിങ് ആൻഡ് ദ എൻഡ്, ഞാൻ ആദിയും അന്തവുമാകുന്നു. അത് ഒന്നാമത് പറഞ്ഞിരിക്കുന്നതിന്റെ മറ്റൊരു രൂപഭാവം ആണെങ്കിൽ തന്നെയും പ്രപഞ്ചം ഉണ്ടാക്കുവാൻ ദൈവം ഉപയോഗിക്കുന്ന ഒരു മാർഗമുണ്ട്. വേദപുസ്തക തുടക്കത്തിൽ തന്നെ ആദിയിൽ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു, ഭൂമി പാഴും ശൂന്യവുമായിരുന്നു, വെള്ളത്തിന്റെ മീതെ ദൈവത്തിന്റെ ആത്മാവ് പരിവർത്തിച്ചുകൊണ്ടേയിരുന്നു എന്നിട്ട് പറഞ്ഞു, ലെറ്റ് ദേർ ബി ലൈറ്റ്, വെളിച്ചം ഉണ്ടാകട്ടെ. എല്ലാം ഉണ്ടാകട്ടെ എന്നുള്ള ഒരു വാക്കിലൂടെ പ്രഖ്യാപിച്ചപ്പോൾ ഏറ്റവും ഒടുവിൽ സ്വന്തം പ്രതിച്ഛായയിൽ നിർമ്മിക്കപ്പെട്ട ദൈവത്തിന് തുല്യമായി ലോകത്തിൽ കാണുവാൻ ദൈവം ആഗ്രഹിച്ച മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ തന്റെ കരവും തന്റെ ഇച്ഛാശക്തിയും തന്റെ വിയർപ്പും മണ്ണുകൊണ്ടുള്ള പിടയ്ക്കലും ശ്വാസമൂരുന്ന ചടങ്ങും ഒക്കെ ചേർത്താണ് മനുഷ്യനെന്ന് പറയുന്ന ഒരു ദൈവതുല്യനായ ദൈവത്തിന്റെ ഇമേജിനെ നിർമ്മിക്കുവാൻ ഇഷ്ടപ്പെട്ടത്. അതോടൊപ്പം തന്നെ ഒരു വ്യക്തി ഈ ലോകത്ത് ജനിക്കണമെങ്കിലും അത് ദൈവനിശ്ചയമായിരിക്കും ഈ ലോകത്ത് നിന്ന് മടങ്ങുന്നതും ദൈവത്തിന്റെ നിശ്ചയപ്രകാരമാണ്. അതിന്റെ ഇടയ്ക്കുള്ള ഒരു ഡ്യൂറേഷൻ ഓഫ് ടൈം, അതിന് നമ്മൾ ജീവിതമെന്നോ ലൈഫെന്നോ ഒക്കെ വിളിക്കും. അപ്പൊ അവിടെയും ദൈവത്തിന്റെ പദ്ധതി പൂർണ്ണമാക്കപ്പെടുന്നത് നമ്മളുടെ മാതാപിതാക്കളെ തെരഞ്ഞെടുത്തത് ദൈവമാണ്. നമ്മൾ പിറന്ന കുടുംബം, പിറന്ന മണ്ണ്, പിറന്ന ഭാഷ, സഭ, ഇതെല്ലാം ദൈവ നിശ്ചയപ്രകാരം തുടങ്ങിയെങ്കിൽ അവസാനിപ്പിക്കുന്നതും ദൈവത്തിന്റെ പൂർത്തീകരണത്തിന്റെ ഭാഗമാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ സർവ പ്രപഞ്ച ശക്തിയിലും ദൈവ സാന്നിധ്യമുണ്ട് എന്ന് തോന്നിപ്പിക്കുവാനും നമ്മുടെ ഹൃദയത്തിൽ എഴുതി ചേർക്കുവാനും വെളിപ്പാട് പുസ്തകത്തിലൂടെ ദൈവ കൽപ്പന പ്രകാരം വെളിപ്പെടുത്തുന്ന ഒരു വാക്യമാണ് ദ ആൽഫ ആൻഡ് ഒമേഗ ആൻഡ് ദ ബിഗിനിങ് ആൻഡ് ദ എൻഡ്. മൂന്നാമത്തെ വിഷയത്തിലേക്ക് വരുമ്പോൾ ഫ്രീ ഫൗണ്ടൻ ഓഫ് വാട്ടർ ഓഫ് ലൈഫ്. ഈ വിഷയം വേദപുസ്തകത്തിലുടനീളം കാണുന്ന രണ്ട് വാക്കുകളാണ് ലൈഫ് അല്ലെങ്കിൽ അതോടൊപ്പം ചേർന്ന് ഇവിടെ പ്രസ്താവിച്ച വെള്ളം അല്ലെങ്കിൽ വാട്ടർ. ഈ വെള്ളം ആദ്യമായിട്ട് കാണുന്ന വേദപുസ്തകത്തിലെ ഭാഗം എന്ന് ചോദിച്ചാൽ അതും ഉൽപ്പത്തി പുസ്തകം തന്നെയാണ്. വെള്ളത്തിന്റെ മീതെ ദൈവത്തിന്റെ ആത്മാവ് പരിവർത്തിച്ചുകൊണ്ടേയിരുന്നു. അപ്പൊ ദൈവത്തിന്റെ ആത്മാവ് പരിവർത്തിക്കുന്ന ഭൂമിയിലെ അല്ലെങ്കിൽ നമ്മൾ കാണുന്ന പഞ്ചഭൂതങ്ങളിൽ പെട്ട വെള്ളത്തിന്മേലാണ് ദൈവത്തിന്റെ കൃപയും ആത്മാവും ആവർത്തിച്ചത്. ഈ കൃപയുടെ ആവാസമാണ് ശുദ്ധീകരണ പ്രക്രിയയ്ക്ക് വേണ്ടി സഭയിൽ ഉടനീളം ഇത് ഉപയോഗിക്കാറുണ്ട്. വിശുദ്ധ വാമോദിസയ്ക്ക്, ഭവന കൂതാശയ്ക്ക്, വാഹന കൂതാശയ്ക്ക് എവിടെയൊക്കെ ശുദ്ധീകരണം നടക്കുന്നോ തളിപ്പായിട്ട് ഉപയോഗിക്കുന്നത് വെള്ളമാണ്. കുളിക്കുവാനും ശുദ്ധീകരിക്കപ്പെടുവാനും വെള്ളം ഉപയോഗിക്കപ്പെടാറുണ്ട്. ഈ വെള്ളം ഇല്ലാത്തൊരവസ്ഥ ഭൂമിയിൽ പ്രശ്നമുണ്ടാക്കും, വെള്ളം കൂടിയാലും ഭൂമിയിൽ പ്രശ്നമുണ്ടാക്കും. അതുപോലെ ദൈവ ചൈതന്യത്തിന്റെ ഉറവയിൽ ജീവന്റെ തുടിപ്പുണ്ട് എന്ന് കൃത്യമായിട്ട് പറഞ്ഞുകൊണ്ടാണ് അത് വേദപുസ്തകത്തിലൂടെ നമ്മളെ പരിചയപ്പെടുത്തിയത്. ദാഹിക്കുന്നവന് ഞാൻ ജീവൻ ജീവനീരുറവയിൽ നിന്ന് സൗജന്യമായി കൊടുക്കും. അപ്പൊ ആർക്കൊക്കെ ദൈവത്തോടുള്ള ദാഹമുണ്ടോ അവർക്കൊക്കെ ഈ ജീവന്റെ ജലം ലഭിക്കപ്പെടുവാൻ ദൈവം ഒരു അവകാശം കൂടി ഈ വാക്യത്തിലൂടെ തരികയാണ്. വീണ്ടും ഈ വിഷയത്തിന്റെ അടുത്ത ഭാഗത്തേക്ക് പോയാൽ, He who overcomes shall inherit all things. എന്ന് പറഞ്ഞാൽ അതിന് മലയാള ഭാഷയിൽ കൊടുത്തിരിക്കുന്നത്, ജയിക്കുന്നവന് ഇത് അവകാശമായി ലഭിക്കും. അപ്പൊ അവിടെ ഒരു മത്സരത്തെ കുറിച്ച് കൃത്യമായി പ്രതിപാദിക്കുക, ജയിക്കുന്നവന് ഇത് ലഭിക്കും. അപ്പൊ എന്തുമായിട്ടുള്ള ജയത്തെ കുറിച്ച് അവിടെ പറയുന്നത്? There is a competition. ദൈവ വിഷയങ്ങളും ദൈവ വിഷയങ്ങളല്ലാത്ത ചില കാര്യങ്ങളും തമ്മിലുള്ള ഒരു മത്സരം. അത് തന്നെയാണ് 20-ാം അധ്യായം ഉടനീളം നമ്മൾ വായിക്കുമ്പോൾ, അവൻ പിശാചിൻ സാത്താനും എന്നുള്ള പഴയ പാമ്പായ മഹാസർപ്പത്തെ പിടിച്ച് 1000 ആണ്ടേക്ക് ചങ്ങലയിരുന്നു. അപ്പോൾ സാത്താന്റെ ശക്തിയെ 1000 വർഷത്തേക്ക്, അത് പ്രതീകാത്മകമായിട്ട് ഉപയോഗിക്കുന്നതാണ്, പിടിച്ച് ചങ്ങലയിട്ടതിന് ശേഷം ദൈവരാജ്യം സമാഗതമാകുവാൻ ഒരാഹ്വാനം നൽകുമ്പോൾ, ഈ ലോകത്ത് വെച്ച് തന്നെ നമുക്കൊരു തീരുമാനമെടുക്കുവാൻ സഭയിലൂടെ കൂതാശകളിലൂടെ വേദപുസ്തകത്തിലൂടെ നമുക്കൊരു അവസരം നൽകുകയാണ്. ആ അവസരം പൂർണ്ണമായി വിനിയോഗിക്കുക എന്നുള്ളത് ഓരോ മനുഷ്യന്റെയും വ്യക്തിത്വത്തിന്റെ തീരുമാനത്തെ അടിസ്ഥാനമാക്കിയാണ്. ഈ വിഷയത്തിന് വേണ്ടിയാണ് ശലോമോൻ അപ്പനായ ദാവീദ് പണിയുവാൻ ദൈവം നിയോഗിച്ചെങ്കിലും പണിത് തീർക്കാൻ സാധ്യമായ ആകാത്ത ദേവാലയ പണി പൂർത്തീകരിച്ച് സ്വസ്ഥമായി ഗാഠനിദ്രയിലാകുന്ന ശലോമോന്റെ മുമ്പിലേക്ക് യഹോവയായ ദൈവം ഒരു വലിയ പ്രകാശ സ്തംഭമായിട്ട് വന്നു നിന്നിട്ട് ചോദിക്കുന്നു, ശലോമോനെ എന്ന് വിളിച്ചു. ശലോമോൻ വിളി കേട്ട് ഉണരുന്നു. കേട്ട ഉടനെ, നീ ഇത്രയും മനോഹരമായ ഒരു ദേവാലയം നീ എനിക്ക് വേണ്ടി പണിത് തീർത്തുവല്ലോ, നിനക്ക് എന്ത് പ്രതിഫലം വേണോ എന്ന് ചോദിച്ചപ്പോൾ, ശലോമോന്റെ മുമ്പിൽ ലോകത്തിലെ സമസ്ത കാര്യങ്ങളും ചോദിക്കാൻ ഒരുപക്ഷെ മനസ്സിലേക്ക് കടന്നു വന്നതാണ്. പക്ഷെ സമസ്ത കാര്യങ്ങളിലും പ്രായോഗിക തലത്തിൽ അർപ്പിച്ചാൽ അതിലൂടെ ദൈവകൃപയെ പ്രാപിക്കാമെന്ന് ശലോമോന് ബോധ്യമുള്ളത് കൊണ്ട് ശലോമോൻ അത് ഒറ്റ കാര്യത്തിൽ മാത്രം ഉൾപ്പെടുത്തി ഇഷ്ടപ്പെടുത്തി. ആ കാര്യമാണ് ദൈവം, നന്മ തിന്മകളെ തിരിച്ചറിയുവാനുള്ള കഴിവ്. അതൊരു ദൈവകൃപയാണ്, അതൊരു അനുഗ്രഹമാണ്, അതൊരു നൈപുണ്യമാണ്. ആ കൃപയാണ് ശലോമോൻ സ്വീകരിച്ചത്. ഇവിടെയും ദൈവം നൽകുന്ന അനുഗ്രഹത്തെ പ്രാപിക്കണമെങ്കിൽ ലോകത്തിലെ സ്വാതന്ത്ര്യം ദൈവകൃപയിലൂടെ ഉപയോഗിച്ച് ദൈവത്തിന് ഉചിതമായ ജീവിതത്തെ ക്രമപ്പെടുത്തുമ്പോൾ നമുക്ക് ലഭിക്കപ്പെടുന്ന ഒരു അവകാശത്തെ കുറിച്ചാണ് പറഞ്ഞത്. ജയിക്കുന്നവന് ഇത് അവകാശമായി ലഭിക്കും. ഏറ്റവും ഒടുവിൽ പറഞ്ഞു, അതാണ് ഏറ്റവും വലിയ പ്രതിഫലം, ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനും ആയിരിക്കും. The promise of God. I will be his God and he shall be my son. അതിന് പിതാക്കന്മാർ കൊടുത്തിരിക്കുന്ന ഒരു വ്യാഖ്യാനം, This is the covenant relationship between the creator and the creature. ദൈവവും മനുഷ്യനും തമ്മിലുള്ള ഒരു ഉടമ്പടി. ഉടമ്പടിയും കോൺട്രാക്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. കവനന്റ് ആൻഡ് കോൺട്രാക്ട്. കോൺട്രാക്ടിന് ഒരു കാലപരിധി ഉണ്ട്, അതിന് ചില പ്രത്യേക നിബന്ധനകളുമുണ്ട്. വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ മണവാളനും മണവാട്ടിക്കും സഭ പ്രാർത്ഥിച്ച് നൽകുന്ന ഒരു മോതിരമുണ്ട്. ആ മോതിരം നമ്മൾ പലപ്പോഴും അതിന്റെ തൂക്കത്തെ കുറിച്ചും അതിനകത്ത് കൊത്തിവെക്കുന്ന പേരിനെ കുറിച്ചും കല്ലിനെ കുറിച്ചും ഒക്കെ ഒരുപാട് ചിന്തിച്ച് വെക്കുമ്പോൾ, സഭ പഠിപ്പിക്കുന്നതിന്റെ എത്ര ഗ്രാം ഉണ്ടെന്നുള്ളതിനെ കുറിച്ചല്ല സഭ പഠിപ്പിക്കുന്നത്, അതിനാദ്യവും അന്തവുമില്ല. അതിങ്ങനെ ഒരു റൗണ്ട് ഷേപ്പിൽ അഗ്രം കണ്ടുപിടിക്കാൻ പറ്റാത്ത രീതിയിൽ അങ്ങനെ തുടർച്ചയായി കിടക്കുക. ഇതുപോലെ ഒരു ഉടമ്പടിയായിട്ട് നിങ്ങളുടെ ജീവിതം മാറ്റപ്പെടണം. ഈ ഓർമ്മപ്പെടുത്തലാണ് മോതിരം സഭ സഭ പ്രതീകാത്മകമായി കാർമികനിലൂടെ മണവാളനും മണവാട്ടി നൽകുന്നത്. ഈ ആശയം തന്നെയാണ് സീനായ പർവ്വതത്തിലേക്ക് 10 കൽപ്പന സ്വീകരിക്കുവാനും ന്യായപ്രമാണത്തിന്റെ ഉപദേശങ്ങൾ ചൊല്ലിക്കൊടുക്കുവാനും ഏറ്റവും വലിയ പർവ്വതം എന്ന് പലനിയമ പുസ്തകത്തിൽ വിശേഷിപ്പിക്കുന്ന ഹോറേബിനും ഉയരെയുള്ള സീനായ മലയിലേക്ക് ഉപവാസത്തോടും ത്യാഗത്തോടും പ്രാർത്ഥനയോടും കൂടി മോശ കടന്നു ചെല്ലുമ്പോൾ അവിടെ വെച്ച് നടത്തപ്പെട്ടതും ഒരു ഉടമ്പടിയാണ്, ഒരിക്കലും മാഞ്ഞു പോകാത്തൊരു ഉടമ്പടി. ആ ഉടമ്പടിയുടെ പിൻബലത്തിൽ നിന്നുകൊണ്ടാണ് ഉപദേശങ്ങൾ സ്വീകരിച്ചതും 5 പുസ്തകങ്ങൾ അല്ലെങ്കിൽ 5 ഗ്രന്ഥങ്ങൾ പെന്റക്കുസ് എന്ന പുസ്തകം രൂപപ്പെടുവാനും ഇടയായത്. അപ്പോൾ ഈ അഞ്ച് കാര്യങ്ങൾ പ്രസക്തമായ വിഷയങ്ങളാണെങ്കിൽ അതിന്റെ അടിസ്ഥാനമാണ് ആദ്യം പറഞ്ഞത്. ആ മൂന്ന് കാര്യങ്ങൾ അതിന്റെ അടിസ്ഥാനമായിട്ട് നമ്മൾ ചിന്തിച്ചു. അതിനുശേഷമാണ് ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രതിപാദ്യ വിഷയങ്ങളെ നമ്മൾ അഞ്ച് ഭാഗങ്ങളായിട്ട് മാറ്റിയത്. ആൽഫ ആൻഡ് ഒമേഗ, ദ ബിഗിനിങ് ആൻഡ് ദ എൻഡ്, ത്രീ ഫൗണ്ടൻ ഓഫ് വാട്ടർ ഓഫ് ലൈഫ്, ഹി ഹു ഓവർകംസ് ഷാൽ ഇൻഹെറിറ്റ് ഓൾ തിങ്സ്, അഞ്ചാമത് ദ പ്രോമിസ് ഓഫ് ഗോഡ്, ദ കവനന്റ് റിലേഷൻഷിപ്പ്. ഈ വിഷയങ്ങളെ ഈ ഗഹനതയോടും ഉദ്ദേശശുദ്ധിയോടും കൂടി പഠിക്കുന്നതോടൊപ്പം ഇതിനോട് കൂട്ടിച്ചേർക്കാൻ പറ്റുന്ന ഒരാശയം കൂടി ഇതിനോട് ചേർത്ത് ഞാൻ അതിന്റെ അവസാന ഭാഗത്തിലേക്ക് പറയുവാനായിട്ട് ഇഷ്ടപ്പെടുകയാണ്. ഞാൻ സൂചിപ്പിച്ചു ആമുഖ ഭാഗത്ത് ഉൽപ്പത്തി പുസ്തകവും വെളിപാട് പുസ്തകവും തമ്മിൽ ധാരാളം സാമ്യങ്ങളുണ്ട്, ഏറെ വ്യത്യാസങ്ങളുമുണ്ട്. പുസ്തകം ആരംഭിക്കുന്ന ഉൽപ്പത്തിയിൽ ഒരു വിവാഹ കുലാശയെ കുറിച്ച് പറഞ്ഞു, ഏതെന്റെ പ്രതീക്ഷയിൽ മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് കണ്ടുകൊണ്ട് തക്കതായ ഒരു തുണയെ ദൈവം തമ്പുരാൻ നൽകുന്നുവെങ്കിൽ, ക്രിസ്തുവും സഭയും തമ്മിലുള്ള ഒരു അനുഗ്രഹിക്കപ്പെട്ട വിവാഹ കൂടാശയിലേക്ക് യോഹന്നാൻ ഈ വെളിപാട് പുസ്തകത്തിലൂടെ നമ്മളെ ആഹ്വാനം ചെയ്യുകയാണ്. അതിന് ഇടയ്ക്ക് നടക്കുന്ന, അതായത് ഒരു വിവാഹം നടന്നു ഏദൻ തോട്ടത്തിൽ, ഇനിയൊരു വിവാഹം നടക്കുവാനിരിക്കുന്നു, അത് കർത്താവിന്റെ രണ്ടാമത്തെ വരവോടുകൂടിയാണ്. അതിന്റെ മധ്യത്തിൽ ഈ രണ്ട് പ്രധാനപ്പെട്ട നാഴികക്കല്ലുകളുടെ ഇടയിൽ നടത്തപ്പെടുന്ന, വരം ലഭിച്ചവന് ലഭിക്കുന്ന അനുഗ്രഹമാണ് വിവാഹ കൂടാച്ച അല്ലെങ്കിൽ കുടുംബജീവിതം. ഇതാണ് ഇതിന്റെ ആമുഖ പശ്ചാത്തലമെങ്കിൽ ഉൽപ്പത്തി പുസ്തകത്തെയും വെളിപാട് പുസ്തകത്തെയും അതിന്റെ ഒരു താരതമ്യ പഠനം കൂടി നമുക്ക് ഇതിനോട് ചേർത്ത് വെച്ചാൽ, ഉൽപ്പത്തി പുസ്തകത്തിന്റെ ഒന്നാമതായിട്ട് മനസ്സിലാക്കുന്ന ഒരു കാര്യം, തുടക്കത്തിൽ ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു, ഉൽപ്പത്തി ഒന്നിന്റെ ഒന്ന്. എന്നാൽ ഇതേ ആശയം വെളിപാട് പുസ്തകത്തിൽ 21:1 പറയുന്നു, ഞാൻ പുതിയ ആകാശവും ഭൂമിയും കണ്ടു. അപ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം സൃഷ്ടിച്ച ആകാശം ഭൂമി ദൈവം അന്ന് സൃഷ്ടിച്ചെങ്കിൽ, ഒരു പുതിയ ആകാശവും ഭൂമിയും ക്രിസ്തുവിന്റെ കൂടെയുള്ള നിത്യതയിൽ നമുക്ക് വാഗ്ദാനമുണ്ടെന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നു. രണ്ട്, വെള്ളത്തിന്റെ കൂട്ടത്തിന് സമുദ്രം എന്ന് പേരിട്ടു, 1:10 ഉൽപ്പത്തി പുസ്തകം. എന്നാൽ വെളിപാട് പുസ്തകത്തിലേക്ക് നമ്മൾ പരിശോധിക്കുവാണെങ്കിൽ 21:1 പറയുന്നു, ഇനി അങ്ങനെ ഒരു സമുദ്രം ഉണ്ടാകില്ല. ഈ ലോകത്തെ ജീവന്റെ നിലനിൽപ്പിന് വേണ്ടി ജലം ആവശ്യമാണെങ്കിൽ ദൈവത്തോട് കൂടിയുള്ള വാസത്തിന് ജലത്തിന്റെ ലഭ്യത ആവശ്യമില്ല എന്ന് ചിന്തിക്കുന്നതിനേക്കാൾ അങ്ങനെ ഒരു ആശയത്തിന് പോലും പ്രസക്തി ഇല്ല എന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നു. 3, ഉൽപ്പത്തി പുസ്തകം 1:5 ഇരുട്ടിന് രാത്രി എന്ന് പേരിട്ടു. ഇരുട്ടെന്ന് പറഞ്ഞാൽ പ്രകാശം ഇല്ലാത്ത അവസ്ഥയാണ്. യോഹന്നാനും തന്റെ ലേഖനത്തിൽ പഠിപ്പിക്കുന്നുണ്ട്, ഉൽപ്പത്തി പുസ്തകത്തിലും ഇത് പറയുന്നു, ഇരുട്ടിന് രാത്രി എന്ന് പേരിട്ടു. എന്നാൽ വെളിപ്പാട് പുസ്തകം 22:5 പറയുന്നു, ഇനി രാത്രി ഉണ്ടാകില്ല. കാരണം ദൈവം വെളിച്ചമാണ്, ദൈവ സാന്നിധ്യം എപ്പോഴും പകൽ പോലെ പ്രകാശിക്കുന്നതുമാണ്. അതുകൊണ്ടാണ് വെളിപാട് പുസ്തകത്തിൽ പറയുന്നത്, ശുഭ്രവസ്ത്രധാരിയായി, നമ്മൾ പാട്ട് പാടാറുമുണ്ട്, എന്റെ പ്രിയന്റെ കൂടെ, അത് പാടുമെങ്കിലും പലപ്പോഴും ശുഭ്രവസ്ത്രം ധരിക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരു സമൂഹമായി നമ്മൾ ചിലപ്പോഴെങ്കിലും മാറ്റപ്പെടാറുമുണ്ട്. 3, ഉൽപ്പത്തി പുസ്തകം 4, ഉൽപ്പത്തി പുസ്തകം 1:16 രണ്ട് വലിയ വെളിച്ചങ്ങളെ ദൈവം ഉണ്ടാക്കി. ആദ്യം വെളിച്ചമുണ്ടാക്കി, അതാണ് ആദ്യത്തെ സൃഷ്ടി, നല്ലതെന്ന് ദൈവം കണ്ടു. അതിനുശേഷം 4, രണ്ട് വലിയ വെളിച്ചങ്ങളെ ദൈവം ഉണ്ടാക്കി, സൂര്യനും ചന്ദ്രനും, അതിനോട് ചേർന്ന് തന്നെ പറയുന്ന നക്ഷത്രങ്ങളെയും ദൈവം സൃഷ്ടിച്ചു. എന്നാൽ ഉൽപ്പത്തി പുസ്തകം വെളിപാട് പുസ്തകത്തിലേക്ക് പ്രവേശിച്ചാൽ 21:23 നഗരത്തിൽ പ്രകാശിക്കുവാൻ സൂര്യനും ചന്ദ്രനും ആവശ്യമില്ല. സയൻസ് പഠിക്കുന്ന ഏതൊരു വിദ്യാർത്ഥിയോടും ലോകത്തിലെ ഏറ്റവും വലിയ പ്രകാശത്തിന്റെ സ്രോതസ് ഏതാണെന്ന് ചോദിച്ചാൽ അവർ പറയും, സൂര്യനാണ്. ഈ ലോകത്തെ ജീവന്റെ നിലനിൽപ്പിന് വേണ്ടിയാണ് യഥാർത്ഥത്തിൽ സൂര്യരശ്മി. സൂര്യരശ്മി ഇല്ലെങ്കിൽ ഭൂമിയിൽ ജീവന്റെ ചലനം ഒരിക്കലും മുന്നോട്ട് സുഗമമായി നടക്കുവാൻ സാധ്യമല്ല. ക്രിസ്തുവിനോടുകൂടി വസിക്കുന്ന ഒരാൾക്ക് ജീവൻ നൽകുന്നത് ക്രിസ്തു ഈ ഭൂമിയിൽ വെച്ചു കൊടുത്ത ജീവന്റെ അപ്പത്തിന്റെ കൃപയായതുകൊണ്ട് നിത്യജീവനിൽ പ്രവേശിക്കുന്ന, സ്വർഗരാജ്യത്ത് പ്രവേശിക്കുന്ന ഒരു മനുഷ്യന് സൂര്യന്റെ വെളിച്ചത്തിൽ നിന്നുള്ള ജീവന്റെ ചലനമല്ല അവന് അനിവാര്യം. 5, അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം തിന്നുന്ന നാളിൽ നീ മരിക്കും. ഉൽപ്പത്തി പുസ്തകം രണ്ടാം അധ്യായം പതിനേഴാം വാക്യത്തിൽ പറഞ്ഞതാണ്. നമുക്കറിയാം അതിനെക്കുറിച്ച് പല വ്യാഖ്യാനങ്ങളും പിതാക്കന്മാർ പണ്ട് മുതലേ ഉൽപ്പത്തി പുസ്തകത്തിലെ വാക്യത്തെ കുറിച്ച് പറയാറുണ്ട്. അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം തിന്നുന്ന നാളിൽ നീ മരിക്കും. എന്നാൽ വെളിപ്പാട് പുസ്തകത്തിൽ ഇരുപത്തൊന്നാം അധ്യായം അഞ്ചാം വാക്യത്തിൽ പറയുന്നു, ഇനി മരണം ഉണ്ടാകില്ല. പക്ഷേ ഇരുപത്തൊന്നാം അധ്യായം അവസാനിക്കുന്നത് രണ്ടാമതൊരു മരണമുണ്ട് എന്നൊരു കണ്ടീഷനും കൂടെ പറയുന്നുണ്ട്. ആർക്കാണ് ഈ രണ്ടാം മരണം? ക്രിസ്തുവിനെ ഈ ലോകത്ത് സഭാജീവിതത്തിലൂടെയോ പുതാശയിലൂടെയോ അനുഷ്ഠാനങ്ങളിലൂടെയോ ഹൃദയത്തിൽ വസിപ്പിക്കുകയും ഹൃദയം കൊണ്ട് ഇനി കാണുവാനുള്ള നിത്യജീവനെ കുറിച്ച് ഒരു അവബോധം മനസ്സിൽ സൂക്ഷിക്കാതെ വിരുന്ന് ജീവന്റെ പുസ്തകത്തിൽ പേരില്ലാത്തവൻ നിശ്ചയമായും രണ്ടാമതൊരു മരണത്തിന് അർഹനാകും. ഒന്നാം മരണം ശാരീരിക മരണമെങ്കിൽ രണ്ടാം മരണം ഒരു ആത്മീയ മരണമായിട്ട് ഇരുപത്തൊന്നാം അധ്യായത്തിന്റെ അവസാന വാക്യം പഠിപ്പിക്കുകയാണ്. വീണ്ടും അടുത്ത തലത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചാൽ ഉൽപ്പത്തി പുസ്തകത്തിൽ മൂന്നാം അധ്യായം പതിനാറാം വാക്യത്തിൽ പറയുന്നു, വേദന എന്നൊരു വാക്ക്. ശരീരത്തിന്റെ വേദനയെ കുറിച്ച് കൃത്യമായി പ്രസ്താവിക്കുന്ന ഒരുപാട് ആശയങ്ങൾ അവിടെ പങ്കുവെക്കുന്നുണ്ട്. ഒരു ശിക്ഷാവിധിയുടെ ഭാഗമായിട്ട് ലഭിക്കുക, മനുഷ്യന് അവകാശമായി ലഭിച്ചതല്ല ശാപമായി ലഭിച്ചതെങ്കിൽ. വെളിപ്പാട് പുസ്തകം ഇരുപത്തൊന്നാം അധ്യായം നാലാം വാക്യത്തിൽ കയറിയാൽ കണ്ണുനീരെല്ലാം തുടച്ചുകൾ എന്ന് പറഞ്ഞാൽ വേദനയുടെ ഒരു ലോകത്തെ കുറിച്ച് നിത്യജീവൻ പ്രാപിക്കുന്നവന് പിന്നെ പ്രയാസപ്പെടുകയോ ആകുലപ്പെടുകയോ ആവശ്യമില്ല. അമേരിക്കയിലാണെങ്കിലും ഏത് രാജ്യത്ത് കണക്കെടുത്താലും ഉത്കണ്ഠയുടെ കാലഘട്ടത്തിലൂടെ മനുഷ്യർ കടന്നു പോകുന്നവരുടെ എണ്ണം ഓരോ വർഷവും കൂടുകയാണ്. അവര് ജീവിതത്തിൽ ഓരോ വർഷം ആയുസ് കൂടും തോറും നമ്മുടെ ആഗ്രഹങ്ങൾ അതിക്രമിച്ച് നമ്മൾക്ക് കഴിഞ്ഞ വർഷത്തിലുള്ളതിനേക്കാൾ കൂടുതൽ ആഗ്രഹങ്ങൾ ഈ വർഷം ഉണ്ടായി. അടുത്ത വർഷമാകുമ്പോൾ നമുക്ക് ഒരു വയസ്സ് മുന്നോട്ട് കൂടുന്നെങ്കിലും ആഗ്രഹങ്ങൾ വീണ്ടും വരട്ടിക്കുകയാണ്. പക്ഷെ ക്രിസ്തുവിനോട് കൂടിയുള്ള വാസത്തിൽ നമുക്ക് ആവശ്യമുള്ളതെല്ലാം ദൈവം കൃപയായി നൽകുമ്പോൾ അവിടെ കണ്ണുനീരോ ഉത്കണ്ഠയോ പ്രയാസമോ സ്ട്രെസ്സോ ഒന്നും ഉണ്ടാകാനുള്ള സാധ്യത ഇല്ല എന്ന് പിതാക്കന്മാർ ഈ പുസ്തകത്തിലൂടെ പഠിപ്പിക്കുന്നു. വീണ്ടും സാത്താൻ മനുഷ്യവർഗത്തിന്റെ വഞ്ചകനായി ആദ്യത്തെ പുസ്തകത്തിൽ മൂന്നാം അധ്യായം ഒന്ന് നാല് വാക്യങ്ങൾ വരികയാണ്. എന്നാൽ വെളിപ്പാട് പുസ്തകം പഠിപ്പിക്കുന്നു, നിത്യജീവൻ പ്രാപിക്കുന്നവന് സാത്താനെ കുറിച്ച് ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ എപ്പോഴും ഭയപ്പെടേണ്ടുന്ന ഒരാളാണ് ദൈവം. പക്ഷേ ആ ദൈവചിന്തയിൽ നമ്മളെ എപ്പോഴും കൃത്യമായി കൗശലപൂർവ്വം മാറ്റുന്ന ആളാണ് സാത്താൻ. പക്ഷേ നിത്യജീവൻ അവകാശിക്കുന്ന ഒരാൾക്ക് സാത്താൻ എന്ന് പറയുന്ന ഒരു ആശയത്തെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. ആ വിഷയം പറയുന്നത് ഇരുപതാം അധ്യായം പത്താം വാക്യത്തിലാണ്. വീണ്ടും ഉൽപ്പത്തി പുസ്തകം മൂന്നാം അധ്യായം ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിനാല് വരെ വായിച്ചാൽ ജീവവൃക്ഷത്തിൽ നിന്നും അവകാശത്തെ മാറ്റി അവിടെ നകറ്റി എറിയപ്പെടുന്ന ആദമിനെ ഹവ്വയും അവരുടെ ജീവിതക്രമത്തെ നമ്മൾ കാണുകയാണ്. അപ്പോൾ ജീവിതത്തിന്റെ തുടക്കത്തിൽ തന്നെ ദൈവത്തിന്റെ ശാപം, ദൈവകൽപ്പന പ്രകാരം ഒരു ജീവിതം തുടങ്ങി, പക്ഷെ അനുസരണക്കേടിന്റെ ഫലമായി ഒരു വലിയ വീഴ്ചയിലേക്ക് പാപത്തിന്റെ ഗണിയിലേക്ക് ആദമും ഹവ്വയും അവരുടെ ജീവിതക്രമവും മാറ്റപ്പെടുമ്പോൾ വെളിപ്പാട് പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം രണ്ടാം വാക്യം പഠിപ്പിക്കുന്നത് ജീവവൃക്ഷത്തിങ്കിലേക്ക് ദൈവ നിയോഗപ്രകാരം ഓരോ വ്യക്തിയും ആനയിക്കപ്പെടുകയാണ്. ഇത് വലിയ സ്വീകരണം. ക്രിസ്തു ഓശാന തിരുനാളിന് തലേ ദിവസം ബെഥനിയിൽ വെച്ച് നടത്തപ്പെട്ട ഒരു അനുഗ്രഹിക്കപ്പെട്ട സംഭവം മുഖാന്തരം അവിടെയുള്ള സർവ്വ മനുഷ്യരും കുഞ്ഞുങ്ങളും ഉൾപ്പെടെയുള്ള ഹോശാന പാടി. അത് വലിയ സ്വീകരണ ഘോഷയാത്ര. അതുകൊണ്ടാണ് അതിനെ പിതാക്കന്മാർ ദ ട്രയംഫന്റ് എൻട്രി ഓഫ് ജീസസ് ടു ജെറുസലേം എന്ന് വിശേഷിപ്പിച്ചത്. ഇതുപോലെ ആഹ്ലാദത്തിൽ നമ്മൾ ഇന്ന് കാണുന്ന ഇവന്റ് മാനേജ്മെന്റിന്റെ ആഹ്ലാദമല്ല, അതൊരു പ്രൊഫഷണൽ ആഹ്ലാദമാണ്. ഇത് ദ ജോയ്ഫുൾ പ്രസൻസ് ഓഫ് ഗോഡ്, ദൈവത്തോട് കൂടിയുള്ള ഒരു ആനന്ദം, അത് പങ്കുവെക്കുവാൻ ഓരോ മനുഷ്യനെയും വെളിപ്പാട് പുസ്തകം അതിന്റെ ഇരുപത്തിരണ്ടാം അധ്യായം രണ്ടാം വാക്യം ആഹ്വാനം ചെയ്യുകയാണ്. വീണ്ടും രണ്ട് കാര്യങ്ങൾ കൂടി പറയുമ്പോൾ ആ വിഷയം അവസാനിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം മൂന്നാം അധ്യായം ഇരുപത്തിനാലാം വാക്യത്തിൽ ദൈവ സാന്നിധ്യത്തിൽ നിന്നും മനുഷ്യൻ പുറത്താക്കപ്പെടുന്നു. ഞാൻ അത് സൂചിപ്പിച്ചതാണ്, ആദം വാസ് ക്രിയേറ്റഡ് ഇൻ ദ സെയിം ഇമേജ് ആൻഡ് ലൈക്നെസ് ഓഫ് ദ ക്രിയേറ്റർ ദ ഗോഡ്. ദൈവത്തിന്റെ അതേ സാദൃശ്യത്തിലും രൂപത്തിലും മറ്റൊരു ജീവജാലത്തിനും ദൈവം തമ്പുരാൻ അങ്ങനെ ഒരു അവകാശം കൊടുക്കാതെ വന്നപ്പോൾ കൃത്യമായി അനുഗ്രഹം നൽകിയത് ആദമിന്, ആദ്യ മനുഷ്യന് കൊടുത്തെങ്കിൽ അതിൽ നിന്ന് പുറത്താക്കപ്പെടുവാനും ഈ മനുഷ്യന്റെ ജീവിതക്രമം കൊണ്ട് ഒരു മുഖാന്തരമുണ്ടായി. എന്നാൽ 22-ാം അധ്യായം വെളിപാട് പുസ്തകം 4-ാം വാക്യത്തിൽ അവിടെ എഴുതിയിരിക്കുന്നത് അവന്റെ മുഖം വീണ്ടും നിരന്തരമായി കാണുവാനുള്ള ഒരു അവകാശം ലഭിക്കുകയാണ്. ഏത് പ്രകാശത്തിൽ നിന്ന് നമ്മൾ അകറ്റപ്പെട്ടുവോ ആ ദൈവസാന്നിധ്യമാകുന്ന വെളിച്ചത്തിലേക്ക്, പ്രകാശത്തിലേക്ക് വീണ്ടും നിരന്തരമായി, ഒരിക്കലും അതിന് ഒരു ഒരു അളവുകോലിന്റെ വ്യത്യാസമില്ലാതെ, ഒരു ശൂന്യത ബോധം വരുത്താതെ നിരന്തരമായി ലഭിക്കപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് അത് മാറ്റപ്പെടുന്നു. പൊതുവിൽ ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 10-ാം വാക്യത്തിൽ പറയുന്നു, മനുഷ്യൻ നദിക്കരയിൽ താമസിക്കുന്നു. നദീതല സംസ്കാരത്തെ കുറിച്ച് നമ്മൾ ചരിത്ര പുസ്തകത്തിൽ പഠിക്കുന്നു. വേദപുസ്തകത്തിന്റെ തുടക്കം മുതലേ പറയുന്നു നദികളുമായി ബന്ധപ്പെട്ട ജീവിതക്രമങ്ങളാണ് വേദപുസ്തകത്തിലുടനീളം. ഏറെ നദികളെ കുറിച്ചും വേദപുസ്തകത്തിൽ പറയുന്നുണ്ട്. കുന്നുകളെ കുറിച്ച്, മലകളെ കുറിച്ച് പ്രസ്താവിക്കുന്നത് പോലെ നദിയും വേദപുസ്തകത്തിൽ പ്രസക്തമാണ്. എന്നാൽ വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം 2-ാം വാക്യത്തിൽ നിത്യഭവനവും ഒരു നദിക്കരയിൽ ആയിരിക്കും, പളുങ്കുപോലെയുള്ള ജനമൊഴുകുന്ന ഒരു നദിക്കരയിൽ ക്രിസ്തുവിനോടുകൂടെയുള്ള ശുഭ്രവസ്ത്രധാരിയായിട്ടുള്ള ഒരു നിത്യജീവന്റെ അവകാശം ഉണ്ട് എന്ന് വെളിപ്പാട് പുസ്തകവും പഠിപ്പിക്കുന്നു. ഈ ഒരു താരതമ്യ പഠനം അതിന്റെ പൂർണ്ണതയിലേക്ക് വരുമ്പോൾ നടത്താൻ കാരണം, ഇത് പ്രസംഗ വിഷയം കൈകാര്യം ചെയ്യുന്ന ഒരാൾക്കും ആ പ്രധാന പോയിന്റിൽ തന്നെ നിന്നുകൊണ്ട് അതിനോട് കൂട്ടിച്ചേർത്ത് വെക്കാൻ പറ്റുന്ന ഏറെ ആശയങ്ങൾ എന്റെ അറിവിലും എന്റെ പരിധിയിലും വിനയപൂർവ്വം എനിക്ക് അവതരിപ്പിക്കാൻ പറ്റുന്നതൊക്കെ ഞാൻ അവതരിപ്പിച്ചു എന്ന് മാത്രം. അതോടൊപ്പം ഈ വിഷയങ്ങളെ ആധികാരികമായി പഠിച്ച പിതാക്കന്മാരുടെ ഗ്രന്ഥങ്ങൾ ഇന്ന് നമുക്ക് ലഭ്യമാണ്. അതോടൊപ്പം തന്നെ ധാരാളം ധ്യാനങ്ങളും പ്രസംഗങ്ങളും നമ്മുടെ ഒരു സഭയുടെ ചട്ടക്കൂട്ടിൽ നിന്നുകൊണ്ടുള്ള വ്യാഖ്യാനങ്ങളായിരിക്കണമെന്ന് മാത്രം. സെക്രട്ടേറിയൻ സഭകളിൽ ഈ ഓരോ വാക്കുകളെയും ഓരോ സംഖ്യകളെയും ഒക്കെ വ്യാഖ്യാനിക്കുന്നത് പലപ്പോഴും നമ്മളെ ഭീതിപ്പെടുത്തുന്ന അവസ്ഥകളിലേക്കാണ്. അങ്ങനെ ഒരു ഭീതിപ്പെടുത്തലിന്റെ ആവശ്യമില്ല. ക്രിസ്തുവിനോടുള്ള സാന്നിധ്യം ഒരിക്കലും നമുക്ക് ഭീതിയും ഉത്കണ്ഠയും സ്പർദ്ധയും ഒന്നുമല്ല നൽകുന്നത്. സ്നേഹത്തിന്റെ ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു വാതായനം ക്രിസ്തു നമുക്ക് തുറന്നു തരികയാണ്. ഈ ഒരു ആശയങ്ങൾ പറഞ്ഞ് ഞാൻ ഈ പ്രസംഗത്തിന്റെ, ഈ ക്ലാസിന്റെ അവസാന ഭാഗത്തേക്ക് വരികയാണ്. ഞാൻ പറയാൻ ശ്രമിച്ചത് 21-ാം അധ്യായം 22-ാം അധ്യായം ഈ രണ്ട് അധ്യായങ്ങളിലും പ്രധാനമായിട്ട് വേദപുസ്തകം ഓർത്തഡോക്സ് സ്റ്റഡി ബൈബിൾ കൃത്യമായിട്ട് പറയുന്നത് അബൌട്ട് ദ ന്യൂ ജെറുസലേം ആൻഡ് ദ ന്യൂ എറ്റേണൽ ലൈഫ് ഫോർ ദ കിങ്ഡം ഓഫ് ഗോഡ്. ഇങ്ങനെ ആവർത്തിച്ച് മാറി മാറി ഉപയോഗിക്കാൻ പറ്റുന്ന വാക്കുകളെ കുറിച്ച് കൃത്യമായിട്ട് അവിടെ പ്രതിപാദിക്കുകയാണ്. ഒരു പുതിയ ജീവിതക്രമം ഉണ്ട് എന്ന് വെളിപ്പെടുത്തുവാൻ നമുക്ക് ഈ വിഷയത്തിലൂടെ ഒരു റിവാർഡ് നമുക്ക് ദൈവം നൽകാൻ ആഗ്രഹിക്കുന്നു. അതിന് ഈ ലോകത്ത് വെച്ച് തന്നെ നമ്മൾ ഒരുങ്ങേണ്ടതിന്റെ ആവശ്യകത ആണ് ആദ്യ ഭാഗങ്ങളിൽ പറയുന്നത്. ലഭിക്കാനിരിക്കുന്ന ഒരു ദൈവരാജ്യത്തിൽ നമുക്ക് ലഭിക്കാനിരിക്കുന്ന പ്രതിഫലത്തെ കുറിച്ചുള്ള ഉറപ്പുകളാണ് 21-ാം അധ്യായം ഉടനീളം പറയുന്നത്. അതിനുവേണ്ടി ദൈവം വെളിപ്പെടുത്തിയ ചില പ്രധാനപ്പെട്ട സൂക്തങ്ങൾ, പ്രധാനപ്പെട്ട സന്ദേശങ്ങളാണ് നമ്മളിത് ചിന്തിച്ച 5 കാര്യങ്ങളിലൂടെ കണ്ടത്. ആൽഫയും ഒമേഗയും, ആദിയും അന്തവും, അതോടൊപ്പം തന്നെ ജീവന്റെ ജലത്തെ കുറിച്ചും, അതോടൊപ്പം തന്നെ 4-ാം വിഷയത്തിൽ പറഞ്ഞത് ഞാൻ ആ അവകാശം പൂർണ്ണമായിട്ട് ഞാൻ അവർക്ക് നൽകും, അതോടൊപ്പം തന്നെ ദൈവം ഒരു ഉടമ്പടി നമുക്ക് സമ്മാനിക്കുകയും ചെയ്യുന്നു. ഈ കാര്യങ്ങൾ നമുക്ക് പഠിക്കുവാനും നമ്മുടെ പ്രഭാഷണ കാര്യങ്ങൾക്ക് ഉപയോഗിക്കപ്പെടുവാനും ഇടയാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഞാൻ ആമുഖമായിട്ട് ഓർമ്മിപ്പിച്ചതുപോലെ ഇത് ഈ വിഷയത്തിന്റെ പൂർണ്ണമായ ഒരു പ്രഭാഷണമായിട്ട് ആരും ഇതിനെ പരിഗണിക്കരുത്. അതിന് പകരം നമ്മുടെ ചിന്താമണ്ഡലത്തിലേക്ക് ഈ വിഷയത്തിന്റെ ഒരു ആമുഖം എനിക്ക് തരുവാൻ മാത്രം ഞാൻ എന്റെ ബലഹീനമായ മനസ്സിൽ നിന്ന് കടന്നു വന്ന ആശയങ്ങളെ പങ്കുവച്ചുകൊണ്ട് മാത്രം അവസരം ഒരുക്കി തന്ന ഏറെ സ്നേഹമുള്ള ഞങ്ങളായ എനിക്ക് പരിചയമുള്ള ബെന്നിക്കുരിവിള അച്ഛനും ഇവിടെ വന്ന് പരിചയപ്പെട്ട നാൾ മുതൽ ഇന്ന് വരെയും ശ്രീ സമാജത്തിന് വേണ്ടി ഏറെ കഷ്ടപ്പെടുകയും ഒരുപാട് നേതൃത്വ നിലയിൽ വളരെ വിനയപൂർവ്വം കാര്യങ്ങൾ, അത് ആ സംഘടനയിലുള്ള എല്ലാവർക്കും വിനയം എന്നേക്കാൾ ഒത്തിരി ഉണ്ടെന്ന് എന്റെ വിചാരം. അങ്ങനെയുള്ള നല്ല നേതൃത്വ നിലയിലൂടെ ഇത് മുന്നോട്ട് അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു അവസരം അനുഗ്രഹിക്കപ്പെട്ടത് ഞാൻ എന്റെ സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്ക് ഇവിടെ പൂർണ്ണമാക്കട്ടെ.
ഹലോ അച്ഛൻ, താങ്ക് യു അച്ഛൻ, അത് ഒരുപാട് പുകഴ്ത്തി പറയുന്നത് ഞങ്ങളെയൊക്കെ. എങ്കിലും അച്ഛൻ ഇന്ന് രണ്ടാമത്തെ പ്രസംഗമാണെന്ന് എനിക്കറിയാം. രാവിലെയും ഇതുപോലെ ഒരു മണിക്കൂർ നേരം പ്രസംഗിക്കേണ്ടി വന്നു. അന്നേരം നമുക്ക് യേശുക്രിസ്തുവിനുള്ള സ്വാതന്ത്ര്യത്തെ കുറിച്ചായിരുന്നു നമുക്ക് കെട്ടിയിരിക്കുന്ന എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതിനെ കുറിച്ചായിരുന്നു അച്ഛൻ പറഞ്ഞത്. വീണ്ടും വളരെയധികം ചിന്തിപ്പിക്കുവാനും നമുക്ക് കഴിയുന്ന ഒരു സംഗതിയെ കുറിച്ചാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. അച്ഛൻ പറഞ്ഞ പോലെ ഒരുപാട് ചിന്തിക്കുവാനും നമുക്ക് റിസർച്ച് ചെയ്യുവാനും പറ്റുന്ന ഒരു ടോപ്പിക്കാണ് ഇത്. അച്ഛനത് ഒത്തിരി വളരെ ഇലാബറേറ്റ് ആയിട്ട് പറഞ്ഞു. അതിന്റെ ഓരോ പോയിന്റ് എടുത്തും നമുക്ക് വീണ്ടും വിപുലീകരിച്ച് എഴുതാവുന്നതാണ് എന്റെ ധാരണ. വളരെ നല്ല ചുരുങ്ങിയ നല്ല സരളമായ ഭാഷയും വളരെ നല്ല കൂടമായിട്ട് അച്ഛൻ ചെയ്ത ഈ പ്രസംഗത്തിന് വളരെയധികം നന്ദി അച്ഛൻ. ഇത് പ്രിപ്പയർ ചെയ്ത് പറയുക എന്നുള്ളതിന് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ലെന്ന് നിങ്ങൾക്കറിയാം. പറയുന്നതിന് മുമ്പ് തന്നെ അച്ഛൻ സംബന്ധിച്ച് തന്നെ ഒരു വലിയ ഒരു ഭാഗ്യമായിട്ട് എടുക്കുന്നു. എപ്പോൾ ചോദിച്ചാലും സഹായത്തിന് അച്ഛനുണ്ടെന്ന് എനിക്കറിയാം. വളരെയധികം താങ്ക് യു അച്ഛൻ. അച്ഛന്റെ സാന്നിധ്യം തന്നെ ഞങ്ങൾക്ക് എപ്പോഴും ഒരു ഉണർവുണ്ടാക്കുന്നതാണ്. വീണ്ടും ഞങ്ങൾ പല പല കാര്യങ്ങൾക്കും സഹായം ആവശ്യമുണ്ട്. അത് വീണ്ടും ഞാൻ അച്ഛനെ സമീപിക്കുന്നതായിരിക്കും. ഒരു പ്രാവശ്യം കൂടെ ഞാൻ താങ്ക് യു പറയുന്നു അച്ഛന്. പിന്നെ ജനറലായിട്ടുള്ള ഒരു അനൗൺസ്മെന്റ്, അടുത്ത നാളെ നമുക്ക് പി സി ജോസഫിന്റെ ക്ലാസ് ആയിരിക്കും. പിന്നെ ധാരാളം ആൾക്കാർ വളരെയധികം സന്തോഷമുണ്ട്. ഇനിയുള്ള നമ്മുടെ പരിപാടികൾ എല്ലാവരും പങ്കുചേരണമെന്ന് ഒന്നുകൂടെ അഭ്യർത്ഥിക്കുന്നു. അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പ് പല പള്ളിയിലും തുടങ്ങുന്നുണ്ട്. ഇതുവരെ അതിനെക്കുറിച്ച് ചിന്തിച്ചിരിക്കാത്തവർ അത് വീണ്ടും അതിനെക്കുറിച്ച് ഒന്ന് ചിന്തിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. അത്രയുള്ളൂ. താങ്ക് യു.
ഞാൻ ഒരു വാക്കുകൾ പറഞ്ഞോട്ടെ വെച്ചാൽ വളരെ സന്തോഷം. നല്ല പുതിയ ചിന്തകൾ കേൾക്കാമെന്നൊക്കെ ഉണ്ടും ഇടയായി. മൊത്തം സമയത്തിന്റെ ഏത് ആവശ്യത്തിനും അച്ഛൻ വളരെ സന്തോഷത്തോടെ പ്രാർത്ഥനയോടെ സംബന്ധിക്കുന്നു എന്നുള്ളതും മറ്റൊരു സമയത്തിനെ സംബന്ധിച്ചോട് സന്തോഷം നൽകുന്നു. ഞങ്ങൾ എല്ലാവരുടെയും പേരിൽ സന്തോഷം അറിയിക്കുന്നു. അച്ഛനായിരിക്കുന്ന മേഖലയിൽ ദൈവം കൂടുതലായിട്ടുള്ള അനുഗ്രഹങ്ങൾ നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പ്രാർത്ഥിക്കാം. ശുദ്ധമുള്ള പിതാവേ, ശുദ്ധമുള്ള നിന്റെ തിരുനാമത്താൽ ഞങ്ങളെ നീ കാത്തുകൊള്ളണമേ. രക്ഷിതാവായ പുത്രാജയമുള്ള സ്ത്രീ മറച്ചുകൊള്ളണേ. ദൈവമായ കർത്താവേ, കൃപയിൽ സമർപ്പിക്കുന്നു. അനുഗ്രഹമായ ഒത്തുചേരുവാൻ തക്കൊണ്ട് ഞങ്ങളെ അവിടുന്ന് സഹായിച്ചു. കേട്ട വചനങ്ങൾക്കായി ഞങ്ങൾ തിരുസന്നിധിയിൽ സ്തോത്രം ചെയ്യുന്നു. തമ്പുരാനെ, ഞങ്ങൾക്ക് വേറൊരു ലോകമുണ്ട്, അത് അവിടുത്തോട് ചേർന്നുള്ള ജീവിതമാണ് എന്നുള്ളത് ഞങ്ങൾ ഓർക്കുന്നു. ഒരുപാട് പുസ്തകത്തിലെ ദൈവമേ അധികനമായിട്ടുള്ള ആഴത്തിലുള്ള രഹസ്യങ്ങളെയൊക്കെയും ഞങ്ങൾക്ക് പല സമയങ്ങൾ കേൾക്കുവാൻ തക്കുന്നവരെ സഹായിച്ചു. ഞങ്ങളുടെ ജീവിതത്തിന്റെ ഉണ്മയെക്കുറിച്ച് ചിന്തിപ്പാൻ ഞങ്ങളോട് സഹായിക്കണമേ. ഈ ലോകത്തിന്റെ നിരന്തരത തിരിച്ചറിയുവാൻ തക്കുന്ന ഞങ്ങളോട് സഹായിക്കണമേ. ഇന്ന് വചനം ഞങ്ങൾക്ക് വേണ്ടി പങ്കുവെച്ച അമ്മ അച്ഛനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അച്ഛന്റെ ശുശ്രൂഷകളൊക്കെയും അനുഗ്രഹത്തോടെ അവിടുന്ന് സൂക്ഷിക്കണമേ. ദൈവാത്മ നിറവിൽ അവിടുത്തെ പ്രഘോഷിക്കുവാൻ തക്കോണം ആവശ്യമായിരിക്കുന്ന ജ്ഞാനവും ബുദ്ധിയും പരിശുദ്ധാത്മ കൃപയും അച്ഛന് കൊടുക്കണമേ. അച്ഛനെ ഏൽപ്പിച്ചിരിക്കുന്ന എല്ലാ മേഖലകളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അച്ഛന്റെ പള്ളിയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇതിന് എല്ലാ കാര്യങ്ങളും അനുഗ്രഹരമായി സ്വർഗം ക്രമീകരിക്കുന്നു. കൃപക്കായിട്ട് സ്തോത്രം. അച്ഛന്റെ യാത്രകളിലൊക്കെയും അവിടുത്തെ കാവലും സാന്നിധ്യവും വലയം ചെയ്യണമേ. ഏൽപ്പിച്ചിരിക്കുന്ന ഇടവകയെ തിരുസന്നിധിയിൽ തരുന്നു അനുഗ്രഹത്തോടെ. ദൈവമേ തിരുസന്നിധിയിൽ സൂക്ഷിപ്പാൻ ഡോക്ടറിനെ അവിടെ സഹായിക്കണമേ. എല്ലാ അംഗങ്ങളെയും തിരുസന്നിധിയിൽ തരുന്നു. മനസ്സ് പറയും പ്രസ്ഥാനത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിവിധ നിലകളിൽ നേതൃത്വം നൽകുന്നവരെ ഓർക്കുന്നു. ദൈവം അവരുടെ റോഡത്തിന്റെ ദിവസന്നിധിയിൽ വിലപ്പെട്ടതായി തീരുവാൻ ദൈവം സഹായിക്കണമേ. ദൈവമേ കോമ്പറ്റീഷൻ ഒക്കെ സംബന്ധിച്ചവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇനി പഠിച്ചുകൊണ്ടിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കോമ്പറ്റീഷൻ തിരുസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇതിനെ വിവിധ നിലകളിൽ സപ്പോർട്ട് ചെയ്യുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മനോജിനെ കുടുംബമായി ഓർക്കുന്നു. കൃപയിൽ പുതിയണമേ. അന്യ തിരുമേനിയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഡയസിസിന്റെ ഒരു നേതൃത്വം നൽകുന്നവരെ ഓർക്കുന്നു. റീജിയൻ ലെവലിലും യൂണിറ്റ് തലങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്ന എല്ലാവരെയും തിരുസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ രോഗത്തിലും ക്ഷീണത്തിലും പ്രയാസത്തിലുമായിരിക്കുന്നവരെ ഓർക്കുന്നു. ആവശ്യഭാരങ്ങളായിരിക്കുന്ന എല്ലാവരെയും തിരുസന്നിധിയിൽ ഓർക്കുന്നു.
ദൈവമേ സമാധാനമില്ലാത്ത സ്വന്തങ്ങളെ ഓർക്കുന്നു, ആവശ്യഭാരങ്ങളായിരിക്കുന്നവരെ ഓർക്കുന്നു, പ്രാർത്ഥിക്കുന്നു, കുടുംബമായി ഓർക്കുന്നു, ജീവിതമുഖാളി ഓർക്കുന്നു, കുഞ്ഞുങ്ങളെ തിരിച്ചു ജീവിതായിരുന്നു, ഞങ്ങളുടെ വാങ്ങിപ്പോയിരിക്കുന്ന ബിംബങ്ങളുടെ പ്രതിസായി വസിപ്പിക്കണമേ, സുഹൃത്തുരുവായി പരിശുദ്ധമ്മയുടെ മധ്യസ് കാവലായിട്ട് കൂടെ ഇരിക്കണമേ, ഞങ്ങളുടെ കുറ്റമുള്ളതും കുറവുള്ളതുമായ പ്രാർത്ഥന കൊടുത്ത് ഉന്നതമായിരിക്കും സിംഹാസനത്തിൽ കേൾക്കപ്പെട്ടതും അംഗീകരിക്കപ്പെട്ടതുമാക്കി തീർക്കണമായത് ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നും സ്നേഹിച്ച് തന്നെ അമ്മേ. അച്ഛനാശീർവാദം പറയാം.
ബാറസുമോർ, പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും കർത്താവ് ഞങ്ങളുടെ സഭാ ജീവിതത്തോടും പ്രത്യേകിച്ച് ആധ്യാത്മിക പ്രസ്ഥാനമായ MMVS നേതൃത്വ നിലയിലായിരിക്കുന്ന വൈദിക സ്റ്റേഷൻ അതോടൊപ്പം തന്നെ ചുമതലപ്പെട്ടവർ സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർ ഈ വചന കേൾവിയിൽ സംബന്ധിച്ച എല്ലാവരും എല്ലാവരോടും കൂടെ ഇന്ന് നേക്കം ഉണ്ടായിരിക്കണമേ.
ഓക്കെ, എല്ലാവരോടും താങ്ക്സ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ബൈ.